ചെയ്താ ദൈവോ എന്ത് ചെയ്താല് എപ്പോൾ ചെയ്താലും ദോഷമായൊന്നും ചെയ്യുകില്ല, എല്ലാം നന്മയ്ക്കായി മാത്രം മാറ്റിയിടുന്നേ. പ്രിയരെ, വീണ്ടും ഒരു മനോഹരമായ പ്രഭാതം കാണുക. സ്വർഗത്തിലെ ദൈവം നമ്മളെ എവരെയും സഹായിച്ചു. Another day of God on earth through us. നമ്മളിലൂടെ ദൈവത്തിൻ്റെ ഭൂമിയിലെ മറ്റൊരു ദിവസം. അങ്ങനെ ആയിരിക്കണം ദൈവമക്കളുടെ ജീവിതം, അല്ലാതെ എനിക്ക് ജീവിക്കാൻ മറ്റൊരു ദിവസം. അത് മനുഷ്യ മക്കളുടെ ദൈവമക്കളുടെ ജീവിതം, ദൈവത്തിന് ഭൂമിയിൽ ജീവിപ്പാൻ എന്നിലൂടെ മറ്റൊരു ദിവസം. ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയോ കുഞ്ഞുങ്ങളെ? അതോ എനിക്ക് ജീവിക്കാൻ മറ്റൊരു ദിവസം? നമ്മളിലൂടെ ജീവിക്കേണ്ടത് ഇന്ന് ദൈവമാണ്. ദൈവം എങ്ങനെയാണ് നമ്മളിലൂടെ ജീവിക്കുന്നത്? ക്രിസ്തുവിലൂടെ അല്ലാതെ ദൈവം നമ്മളിലൂടെ ജീവിക്കുന്നില്ല. ദൈവം നമ്മളിലൂടെ ജീവിക്കുവാനുള്ള ഫെസിലിറ്റി ഒരുക്കിയിരിക്കുന്നത് ക്രിസ്തുവാണ്. ക്രിസ്തു നമ്മളോട് ജീവിക്കുമ്പോഴാണ് ദൈവം നമ്മളോട് ജീവിക്കുന്നത്. ക്രിസ്തുവിന്റെ തലയോത്തി ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലെ ഏക മധ്യസ്ഥൻ ക്രിസ്തു. അങ്ങനെ ക്രിസ്തു നമ്മളോട് ജീവിക്കുന്നത്. ഇതുവാണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഇനി ഞാനല്ല ജീവിക്കുന്നത്, ഞാൻ ജീവിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു, ഒന്ന് ഞാനൊരു മനുഷ്യപുത്രനായിരുന്നു. ഇനി ഞാനല്ല ജീവിക്കുന്നത്, ഇനി ക്രിസ്തു എന്നിലൂടെ ജീവിക്കുകയാണ്. ഇന്ന് ഞാനൊരു ദൈവപുത്രനാണ്. ആ ഒരു തലത്തിലേക്ക് എത്തിയോ കുഞ്ഞുങ്ങള്? അതോ ഞാൻ ഇന്നും കത്തോലിക്കനാണ്, ഞാൻ ഇന്നും ഐപിസിക്കാരനാണ്, ഞാൻ ഇന്നും CSIക്കാരനാണ്, ഞാൻ ബ്രദറിനാണ്? അതാണോ കുഞ്ഞെ, നീ ഒരു ദൈവപുത്രനാണ്. യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ബ്രദറൻകാരനാകാൻ അവസരം ദൈവം കൊടുത്തിരിക്കുന്നു. CSIക്കാരനാകാനുള്ള അവസരം കൊടുത്തിരിക്കുന്നു. കത്തോലിക്കനാകാനുള്ള അവസരം കൊടുത്തിരിക്കുന്നു. അല്ല, ദൈവം മക്കളാകാനുള്ള അവസരം കൊടുത്തിരിക്കുന്നു. മോണോസ് എലിത്തിനോസ് തിയോസ്, മനുഷ്യർക്ക് തിയോസുകളാകാനുള്ള അവസരം കൊടുത്തിരിക്കുന്നു. വാട്ട് എ ബ്യൂട്ടിഫുൾ ഫെയ്ത്ത്, വാട്ട് എ ബ്ലെസ്ഡ് ഫെയ്ത്ത്. ഏക സത്യ ദൈവം മനുഷ്യരായ നമുക്ക് ദൈവമക്കളാകാൻ, ദൈവമക്കളുടെ മറ്റൊരു പേരാണ് തിയോസുകൾ, ദൈവങ്ങൾ. അത് കേട്ടിട്ടാണ് ഇന്നലെ സഹോദരൻ പറഞ്ഞത്, ഇന്നലെ വരെ ഞാൻ ചിന്തിച്ചിരുന്ന വേറൊരു തലത്തില. പക്ഷെ ഇപ്പോ ദൈവജനത്തിൽ കാണുകയാണ്, ദൈവം നമ്മളെ ഗോഡ് ക്ലാസ്സിലേക്ക് വിളിച്ചിരിക്കുകയാണ്. ദൈവത്തിന്റെ മക്കളായി, തിയോസുകളായി വിളിച്ചിരിക്കുന്നു. ആര് ആര് വിളിച്ചിരിക്കുന്നു? തിയോസുകളായി. ഏക സത്യ ദൈവമായ പിതാവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് തിയോസുകളായിട്ടാണ്. മോണോസ് അലിത്തിനോസ് തിയോസ്, ഏകസത്യ ദൈവം നമ്മളെ ഓരോരുത്തരെയും, മനുഷ്യരായ നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത് തിയോസുകളായി വിളിച്ചിരിക്കുകയാണ്. കമോൺ, ഇതാണ് സുവിശേഷത്തിന്റെ വിളി. നിന്റെ വിളിയും അതിലേക്കുള്ള തെരഞ്ഞെടുപ്പും നീ ഉറപ്പാക്കിക്കൊള്ളുന്ന ദൈവത്തിന്റെ വചനം പറയുന്നത്. ഹല്ലേലൂയ. എന്നാ കഴിഞ്ഞ സന്ദേശത്തില് നാം കേട്ടു, ഇന്ന് പ്രിയ സഹോദരൻ പങ്കുവച്ച അതേ വചനം, കാൺമീൻ, ബിഹോൾഡ്, കാൺമീൻ, നോക്ക് ജനമേ, നിങ്ങൾ നോക്ക്. എത്ര വലിയ സ്നേഹം, എത്ര വലിയ സ്നേഹം! എന്തിനാ വലിയ സ്നേഹത്തിന്റെ പുള്ളി എത്രയും കൂടി ചേർത്താ? എത്ര ഒന്ന് വലിയ, വേറൊന്ന് പിന്നെ സ്നേഹം. കാരണം ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. അത്രയ്ക്കും വലുതാ ഒരുക്കിയിരിക്കുന്നത്, ഇത്രയും വലിയൊരു സമ്മാനം ഒരുക്കിയിരുന്നത് ഇതുവരെ ചിന്തിച്ചായിരുന്നു? കുഞ്ഞേ, ഏക സത്യ ദൈവം നിന്നെ ദൈവത്തിന്റെ മകനായി, അതിന്റെ ഒറിജിനൽ ലാംഗ്വേജ് പറയുമ്പോഴാണ് നിന്നെ ദൈവമായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. ഏത് ദൈവം? പിതാവായ ദൈവമല്ല, ആ ദൈവത്തിന്റെ മകനായി വിളിച്ചിരിക്കുക, മകനായി വിളിച്ചിരിക്കുക. മോണോസ് അലിത്തിനോസ് തിയോസ്, ഏക സത്യത. യേശു പറഞ്ഞ ഏക സത്യ ദൈവം കുഞ്ഞുങ്ങളെയും എന്നെയും നിങ്ങളെയും ദൈവത്തിന്റെ മക്കളായി തിയോസുകളായി വിളിച്ചിരിക്കുകയാണ്, എലോഹിമുകളായി വിളിച്ചിരിക്കുകയാണ്. ഈ ഒരു സത്യം തിരിച്ചറിയാൻ കഴിയണം. അവനെ കൈക്കൊണ്ട്, യേശുവിനെ കൈക്കൊണ്ട്, ദൈവത്തിന് യേശുവിനെ കൈക്കൊള്ള ഒരു നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ഏവർക്കും മനുഷ്യ മക്കളായ ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തിരിക്കുന്നു. ദൈവമക്കളെ ദൈവം വിളിക്കുന്ന പേരാണ് എലോഹിമുകൾ, തിയോസുകൾ. ഹല്ലേലൂയ. അത് ഇന്നലെ കേട്ടപ്പോഴാണ് ആ സഹോദരന്റെ ജീവിതത്തില് ആ ഒരു ഫെയ്ത്തിന്റെ അടുത്ത ലെവലിലേക്ക് വളർന്നു കയറി. കാരണം ദൈവം എനിക്ക് ഒരുക്കിയിരിക്കും ഇത്രമാത്രം വലിയ പദവിയാണ്. ഇന്നലെ ഇല്ലാത്തവർക്ക് അതൊരു ബുദ്ധിമുട്ടാണ്. ഇന്ന് ആദ്യമായിട്ട് ഇരുന്നവർക്ക് അത് കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ നമ്മളുടെ കീ വാക്യം നമ്മൾ വായിച്ച് നമ്മൾ അതിലേക്ക് ഒന്ന് കടന്നു പോകാനായിട്ട് ആഗ്രഹിക്കുക. ദൈവം തന്റെ ആത്മാവിലൂടെ നമ്മളെ പണിതുകൊണ്ടിരിക്കുകയാണ്. കൺസ്ട്രക്ഷൻ മുഴുവൻ ദൈവമാണ് ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കിയ ആ കീ വാക്യം ദൈവദാസൻ ഇപ്പൊ വായിക്കും. എഫേസ്യലേഖനം 2:22 അതിന്റെ 22-ാം വാക്യത്തിൽ ദൈവം നമ്മുടെ ഉള്ളിൽ താമസിക്കാൻ ദൈവം ആലയം ഉണ്ടാക്കുകയാണ്. നമ്മുടെ ഉള്ളിൽ ആലയം ഉണ്ടാക്കുക, അതാണ് കീ വാക്യം. എടുത്തേക്ക് വായിച്ചാൽ ദൈവദാസൻ,
അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ചു പണിതു വരുന്നു.
അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന്, ദൈവം താമസിക്കാൻ തക്കവണ്ണം, ദൈവം വസിക്കാൻ തക്കവണ്ണം, ദൈവത്തിന്റെ ആത്മാവിനാൽ ഒന്നിച്ച് പണിത് വരുന്നു. ഹലോ. അപ്പൊ പണി നടക്കുന്നതിന്റെ ഒരു ഭാഗമാണ് ഇതെല്ലാം നിങ്ങൾ കേൾക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് തോന്നുന്നു, എനിക്ക് സന്ദേശം വരാറുണ്ട്, ആലയമണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആലയമണി സഹായിക്കണം. ആലയമണി ഒന്നും ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആലയം പണി ഇന്നലെയും വന്നു ചിന്തിക്കുന്നു വരണം. ആലയമണി നടന്നുകൊണ്ടിരിക്കുക, സഹായിക്കണം. അപ്പോ പുറമേയുള്ള ശരീരത്തിന് പുറമേയുള്ള ആലയത്തെ കുറിച്ചാണ് ഈ പറയണേ. ശരീരത്തിന് പുറമേയുള്ള ആലയം പണിതുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യ നീ സഹായിക്കണം, കാരണം എനിക്ക് കല്ല് മേടിക്കാനുള്ള പൈസ നീ തരണം എന്നാണ് ഈ പറയുന്നത്. ആലയം പണിയാനുള്ള കല്ല് മേടിക്കാനുള്ള പൈസ നീ തരണം. അപ്പൊ ശരീരത്തിന്റെ പുറത്ത് ആലയം പണിയാൻ മെറ്റീരിയൽ കൊടുക്കുന്നത് മനുഷ്യൻ തന്നെ. എന്നാൽ മനുഷ്യന്റെ ഉള്ളിലുള്ള യഥാർത്ഥ ആലയം പണിയാൻ മെറ്റീരിയൽ കൊടുക്കുന്ന മനുഷ്യനല്ല, ദൈവമാണ്. ഹല്ലേലൂയ. അത് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും അവരിലൂടെ ദൈവം ഈ കല്ലുകൾ കൊടുക്കും. അവര് ആ കല്ലുകളിൽ വെച്ച് പണിത് കയറിക്കുവാണ്. മനസ്സിലായോ? ഹല്ലേലൂയ. അപ്പൊ ഇന്നലെ കിട്ടിയത് ഒരു കല്ല. ആ കല്ലങ്ങ് വെച്ച് കയറിക്കോളണം. ഹല്ലേലൂയ. ആ കല്ല് വെച്ച് കഴിയുമ്പോ എന്താ സംഭവിക്കണേ? മോളിലേക്ക് ദൈവരാജ്യം കയറുകയാ. ദൈവത്തിന്റെ ആലയം ഒരു മനുഷ്യനിൽ പണിയുമ്പോഴാണ്, പണി നടക്കുന്നത് അഡ്വാൻസ് ചെയ്യുമ്പോഴാണ് ആ ഗിയറപ്പ് നടക്കുന്നത്. ഇന്നലെ നിങ്ങൾ കേട്ടില്ലയോ? ഇന്നലെ കേൾക്കാത്തൊരു പോയത് പോയി കേൾക്കണം കേട്ടോ. ഇന്നലെ ഡേറ്റ് ഏതാ? ഇന്നലത്തെ 11/2/2021. ഇത് പറയുന്നതിന്റെ ഉദ്ദേശം, നിങ്ങൾ ഓർഡർ അനുസരിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ ഇത് 1 വർഷം 2 വർഷം കഴിഞ്ഞ് കാണുന്നവർക്ക് മനസ്സിലാകും ഇന്നലെ എന്ന് പറഞ്ഞു. അപ്പോ ഞാൻ എഡിറ്റ് ചെയ്യുന്നവരോട് സൂചിപ്പിച്ചോട്ടെ, നിങ്ങൾ എടുക്കുമ്പോ ആ എഡിറ്റ് ചെയ്യുമ്പോ ആ ക്യാപ്ഷനിൽ ഡേറ്റും കൂടി ഇട്ട് കഴിഞ്ഞാൽ കേൾക്കുന്നവർക്ക് കുറെ എളുപ്പമായിരിക്കും ഫ്യൂച്ചറിൽ. ഗ്ലോറി. ആ കണ്ടിന്യൂഷൻ അവർക്ക് കിട്ടുവാനായിട്ട്. അപ്പൊ പ്രിയ സഹോദരങ്ങൾ, ഇവിടെ ഒരു മേജർ ഡിഫറൻസ്, മനുഷ്യ മക്കളും ദൈവമക്കളും തമ്മിലുള്ള മേജർ ഡിഫറൻസ്, ആദമുകളും എലോഹിമുകളും തമ്മിലുള്ള മേജർ ഡിഫറൻസ് എന്താണ്? ഇന്നലെ നിങ്ങൾ കേട്ടു, അറിയാങ്കെന്ന് പറഞ്ഞേ. അടുത്ത ആരോട് പറഞ്ഞു ഇന്നലെ കേട്ട മേജർ ഡിഫറൻസ്? ഓർക്കുന്നെങ്കിൽ പറഞ്ഞേ. കിട്ടുന്നില്ല. ആദമുകളും അതായത് മനുഷ്യ മക്കളും എലോഹിമുകളും ദൈവമക്കളും തമ്മിലുള്ള മേജർ ഡിഫറൻസ്, ഒന്നുകൂടി പറയാം, അവര് മെഡിറ്റേഷൻ ആകട്ടെ, ഇന്നലെ പ്ലാൻ ചെയ്യാത്തവർക്ക് ഇന്ന് പ്ലാൻ ചെയ്യാം. ആ കല്ല് വെക്കാത്തവരങ്ങ് വെച്ചേക്കണേ, ഇന്ന് കല്ല് വീണ്ടും തരിക. ഇന്നലെ കല്ല് കിട്ടി, അതല്ല കല്ല് കിട്ടിയത് ചെയ്തു വിട്ടുകളഞ്ഞു, കണക്ഷനും നടന്നില്ല. അപ്പൊ ഇന്ന് കല്ല് കിട്ടിയ വീടരുത്, കല്ലെടുത്തിട്ട് നിങ്ങണം, അങ്ങ് വെച്ച് ഇച്ചിരി പരിക്കണക്കിട്ട് എന്നതുപോലെ പണിതേക്കണം, കയറി അങ്ങ് പോകണം. അതായത് അത് പ്രാർത്ഥനയിലും ധ്യാനത്തിലും ഒക്കെ അത് ഉറപ്പിക്കണം, അങ്ങനെ കയറി അങ്ങ് പോകണം. വീണ്ടും പറയാം, ഒരു മനുഷ്യന്റെ ഉള്ളിലും അവന്റെ ജഡത്തിലുള്ള അപ്പൻ, മനുഷ്യനായ അപ്പൻ ഉള്ളിൽ കയറിയിരുന്ന് അവനിലൂടെ പ്രവർത്തിക്കുന്നില്ല. ഓർക്കുന്നുണ്ടോ, ഇന്നലെ നമ്മൾ ഒരു രണ്ടപ്പന്റെ അപ്പന്മാരുടെ എക്സാമ്പിൾ പറഞ്ഞു. ഇതാ ജോവാഷ് മുമ്പിലിരിക്കും, ഇന്നലെ പറഞ്ഞത് തന്നെയാ. അദ്ദേഹത്തിന്റെ പിതാവ് റൈജു ദേവദാസൻ സൈഡിലിരിക്കുന്നു. റൈജു ദേവദാസൻ, അദ്ദേഹത്തിന്റെ അപ്പൻ ഒരിക്കലും ജോവാഷിന്റെ ഉള്ളിൽ കയറിയിരുന്ന് ജോവാഷിലൂടെ പ്രവർത്തിക്കുന്നില്ല. ഇൻ കേസ് അങ്ങനെയെങ്ങാനും അദ്ദേഹം ശ്രമിച്ചാൽ ആ നിമിഷം ജോവാഷ് തീർന്നു, കാരണം ജോവാഷിന്റെ ഉള്ളിൽ കയറിയിരിക്കണ്ടേ, പറ്റില്ല. എന്റെ അപ്പന്റെ പേര് ജോസഫ് എന്നാണ് ജഡത്തിലുള്ള അപ്പന്റെ പേര്. ജോസഫ് എന്റെ ഉള്ളിൽ കയറിയിരുന്ന് എന്നിലൂടെ പ്രവർത്തിക്കുന്നില്ല. ഇപ്പൊ മനുഷ്യ മക്കൾ പിന്നെ എങ്ങനെയാ പ്രവർത്തിക്കുന്നേ? മനുഷ്യ മക്കൾ അവര് വീണുപോയവരാ, അവരവരുടെ സ്വയത്തിൽ അങ്ങ് പ്രവർത്തിക്കുക. അവരുടെ സ്വയമാണ് അവരുടെ അകത്തിരിക്കുന്നത്, സ്വയം അവരുടെ സ്വയത്തിൽ അങ്ങ് പ്രവർത്തിക്കുക, അതാണ് വീണുപോയെന്ന് പറയുന്നത്. ഇതാണ് യെശയ്യാ 53:6 പറയുന്നത്, നിങ്ങളെല്ലാവരും തെറ്റിപ്പോയി. എന്താണ് തെറ്റ്? നിങ്ങളെല്ലാവരും, മനുഷ്യരെല്ലാവരും അവരുടെ സ്വയത്തിലേക്ക് പോയി. അതാണ് വീണുപോയ മനുഷ്യർ, സ്വയത്തിലേക്ക് പോയ മനുഷ്യരാണ് വീണുപോയ മനുഷ്യർ, ദൈവത്തെ നഷ്ടപ്പെട്ട മനുഷ്യർ. 53:6 എന്ന് വായിച്ചേ, യെശയ്യാ 53:6.
നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും താത്താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു, എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി.
നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. അപ്പൊ തെറ്റിപ്പോയ മനുഷ്യൻ, വീണുപോയ മനുഷ്യൻ, എന്താണ് അവന്റെ തെറ്റ്? അവൻ ഓരോരുത്തരും താത്താന്റെ സ്വയത്തിലേക്ക് പോയി. അപ്പോ മനുഷ്യന്റെ ഉള്ളിൽ ആരാ കയറി പ്രവർത്തിക്കണേ? അവന്റെ സ്വയമാണ്, സ്വയം വസിച്ചിട്ടാണ് ഈ ഭൂമി ശരീരത്തിലൂടെ വെളിപ്പെടുന്നത്, അവന്റെ സ്വയമാണ് വെളിപ്പെടുന്നത്. എന്നാൽ ദൈവപുത്രന്റെ ഉള്ളിൽ അവന്റെ സ്വയമല്ല വെളിപ്പെടുന്നത്, ദൈവപുത്രന്റെ ഉള്ളിൽ അവന്റെ അപ്പനാണ് വെളിപ്പെടുന്നത്. അപ്പനാണ് വസിക്കുന്നത് അവന്റെ ആ ശരീരത്തിലൂടെ, അവന്റെ അപ്പനാണ് വെളിപ്പെടുന്നത്. മനസ്സിലായ വ്യത്യാസം? മനസ്സിലായ? ഹല്ലേലൂയ. ദൈവ അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 6:16 നമ്മള് പല പ്രാവശ്യം വായിച്ചിട്ടുള്ള വചന. ഹല്ലേലൂയ. 6:16 പറയുന്നത്, ഞാൻ നിങ്ങളുടെ, ദൈവം പറയാണ്, ഞാൻ നിങ്ങളുടെ ഉള്ളിൽ വസിക്കും, ഉള്ളിൽ താമസിച്ചിട്ട് ഞാൻ നിങ്ങളിൽ നടക്കും, ഞാൻ നിങ്ങളിൽ നടക്കും, അങ്ങനെ ഞാൻ നിങ്ങളിലൂടെ വെളിപ്പെടും. ഒന്നുകൂടി വായിച്ചോളൂ. അലയമണിയമായ ബന്ധത്തിൽ അത് വളരെ പ്രാധാന്യമേറിയാണ്.
ഞാൻ അവരിൽ വസിക്കുകയും അവരിൽ നടക്കുകയും ചെയ്യും.
ദൈവം പറയാണ്, നിങ്ങൾ ആലയമാണ്, നാം ദൈവത്തിന്റെ മന്ദിരമാണ്, ദൈവം നമ്മളിൽ വസിച്ച് നമ്മളിൽ നടക്കും. ഇതാണ് ദൈവപുത്രന്മാർ, ഇതാണ് ദൈവപുത്രന്മാർ. അങ്ങനെ നമ്മൾ നടക്കും, നമ്മളിലൂടെ ദൈവം വെളിപ്പെടും. ഇതാണ് ദൈവപുത്രന്മാർ. ഹല്ലേലൂയ. ഇതാണ് ഇന്നത്തെ ക്രിസ്തീയ ദൈവദാസന്മാരിൽ പലരും പറയുന്നത്, ഇതിന് നമ്മളെ വിളിച്ചിട്ടില്ല, ക്രിസ്തു മാത്രമേ വിധാനം വെളിപ്പെടുത്തേണ്ടതായിട്ടുള്ളൂ, നമ്മൾ ക്രിസ്തുവിന് സാക്ഷ്യം പറഞ്ഞാൽ മാത്രം മതി. നോ നോ നോ. ക്രിസ്തുവിന് സാക്ഷ്യം പറയുന്നതിന്റെ ലക്ഷ്യം എന്താണ്? ആദമുകളായ നമ്മളെ തിയോസുകളായി മാറ്റാനാണ്. ലക്ഷ്യമറിയാതെ എന്തെങ്കിലും ചെയ്ത് അവസാനിപ്പിക്കുകയല്ല വേണ്ടത്. ഒരു ഫാക്ടറിയിൽ പണിയെടുക്കുന്നതിന്റെ ലക്ഷ്യം ആ ഫാക്ടറി കാർ ഉണ്ടാക്കുകയാണെങ്കിൽ അത് കാർ ഉണ്ടാക്കി ഒക്കെ ഉണ്ടാക്കുവാൻ തക്കവണ്ണം എന്ന് ഓരോ വ്യക്തികളും മനസ്സിലാക്കണം. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ജോലി ചെയ്യുന്ന ഓരോ വ്യക്തിയും മനസ്സിലാക്കണം, ഞങ്ങൾ ഇതാ ഈ ചെയ്യുന്ന പണികളെല്ലാം കൂടി ചേർന്ന് ഇവിടുന്ന് കപ്പലുകൾ മാനുഫാക്ചർ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങപ്പെടുകയാണെന്ന് മനസ്സിലാക്കണം. ഇതേപോലെ സുവിശേഷം അറിയിക്കുന്ന ഓരോ വ്യക്തികളും മനസ്സിലാക്കണം, ഞങ്ങൾ എന്താണ് ചെയ്യുന്നത്. ഞങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ? മനുഷ്യ മക്കളെ ദൈവ മക്കളാക്കി ആക്കുന്ന ദൈവത്തിന്റെ പദ്ധതിയോട് ഞങ്ങൾ ചേരുകയാണ് എന്ന ബോധം ഓരോ സുവിശേഷകനും ഉണ്ടാകണം. ഹല്ലേലൂയ. അവൻ യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏതൊരു മനുഷ്യന്റെ മകനും ദൈവത്തിന്റെ മകനാകാൻ അധികാരമാണ് ഇതിലൂടെ ലഭ്യമാകുന്നത്. അതൊരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആലയം പണി. ആലയം പണിയിലൂടെയാണ് ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത്. അതുകൊണ്ടാണ് എഫേസ്യ 2:22 വാക്യം നമ്മൾ വായിച്ച ഭാഗത്ത് പ്രത്യേകം എഴുതിയിരിക്കുന്നു, നാം ദൈവത്തിന്റെ തിരുനിവാസമാകേണ്ടതിന്. നമ്മുടെ വെളിയിൽ ആലയം കെട്ടുന്ന കാര്യമല്ല പറഞ്ഞത്, വെളിയിൽ ആലയം കെട്ടുന്ന കാര്യമല്ല പറഞ്ഞത്. ആ ഭാഗം ഒന്നുകൂടി വായിച്ചത് ദാസനെ, നമ്മുടെ കീ വാക്യം എഫേസ്യ 2:22,
അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു.
അപ്പോ ആ ദൈവത്തിന്റെ ആത്മാവാണ് പണിയുന്നത്. പക്ഷെ അതിനൊരു ലക്ഷ്യമുണ്ട്. എന്താണ് ലക്ഷ്യം? എന്താണ് ലക്ഷ്യം? ആ വാചകത്തിലൂടെ പറഞ്ഞു എന്താണ് ലക്ഷ്യം? നാം ദൈവത്തിന്റെ ആലയമായി തീരണം, ദൈവത്തിന്റെ നിവാസമായി തീരണം. അപ്പൊ വെറുതെ ദൈവം കയറി വസിക്കത്തൊന്നുമില്ല, അവിടെ ഒരു പണി നടക്കണം. അവിടെ ഒരു പണി നടക്കണം, എങ്കിലേ ദൈവം വസിക്കുകയുള്ളൂ. നാം ദൈവത്തിന്റെ നിവാസമായി തീരണം. അപ്പൊ ഈ പണി നടക്കുവാൻ ഓരോ ദിവസവും ഈ കല്ലുകൾ ആവശ്യമാണ്, ആത്മീക കല്ലുകൾ. ദൈവം തരുന്ന അപ്പസ്തോലന്മാരുടെയും പ്രവാചകന്മാരുടെയും ദൈവം തരുന്ന വെളിപ്പാടുകൾ ആവശ്യമാണ്. അതിലൂടെയാണ് പണി അഡ്വാൻസ് ചെയ്യുന്നത്. അപ്പൊ ഓരോ ദിവസവും വരുന്ന കല്ലുകൾ പുതിയതായിരിക്കും, പുതിയതായിരിക്കും. നിങ്ങള് നിങ്ങൾ ഒരു വീട് പണിയാൻ തുടങ്ങിയതായിരിക്കേ, ഒരു വീട് പണിയാൻ തുടങ്ങി, കഴിഞ്ഞ ആഴ്ച വന്ന കല്ലുകൾ എടുത്തു വെച്ചു. അപ്പൊ ഇനി വരാൻ പോകുന്ന കല്ലുകൾ കഴിഞ്ഞ ആഴ്ച വന്ന കല്ലുകളാണ്, അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച വന്ന കല്ലുകളെല്ലാം വിടർത്തി ആ അവിടുത്തെ സിമെന്റ് ഒക്കെ അടത്തി കളഞ്ഞ് ആ കല്ലുകൾ എടുത്ത് വീണ്ടും പണിയുവാണ്. അല്ല, ആ പണി അവിടെ ഉണ്ട്. ഇനി അതിന്റെ മുകളിൽ പുതിയ കല്ല് വെക്കുകയാണ്, പുതിയ കല്ല് വെക്കുകയാണ്. ഹല്ലേലൂയ. ഇനി പുതിയ കല്ല് വെച്ചാൽ പിന്നെ അത് ഊരത്തില്ല, അതോടെ ഇരിക്കും, അതിന്റെ മുകളിൽ അടുത്ത കല്ല് വെക്കുകയാണ്. അപ്പൊ ഓരോ ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, പ്രിയ മക്കളെ ഇതാ നിങ്ങൾക്ക് ഡെയിലി ഉള്ള സന്ദേശങ്ങൾ ഒന്നും വിട്ടുകളയരുത്. നിങ്ങളുടെ ബിൽഡിങ്ങിന്റെ അവിടെ എവിടെ ഹോളൊന്നും കാണരുത്. കുറച്ച് കല്ല് അവിടെ വെച്ചില്ല, മറന്നുപോയി, എന്ത് പറ്റും, ഭയങ്കര തിരക്കായിരുന്നു പറഞ്ഞു, അതുകൊണ്ട് അവിടെ കല്ല് വെച്ചില്ല. അങ്ങനെ ആകരുത്. എല്ലാ ലോഡും എല്ലാ പണി സൈറ്റിലേക്ക് വരുന്ന എല്ലാ ലോഡുകളും അവിടെ ഇറക്കണം, ഇറക്കിയിട്ട് നന്നായിട്ട് വെച്ച് പണിയണം. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇതാ വ്യാഴാഴ്ച മെസ്സേജ്, വെള്ളിയാഴ്ച മെസ്സേജ്, ശനിയാഴ്ച മെസ്സേജ്, ഞായറാഴ്ച മെസ്സേജ്, പിന്നെ ഇതുകൂടാതെ ദിവസവും ഡെയിലി ബ്രെഡ്. എന്നാ ഫുഡാ ദൈവം തരുന്നേ, എന്നാ ഫുഡാ ദൈവം തരുന്നേ. ഹല്ലേലൂയ. നിങ്ങൾക്ക് സന്തോഷമുണ്ട്? എനിക്ക് വലിയ സന്തോഷമാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഒരു ടി വിക്കാർ വന്ന് ഇന്റർവ്യൂ ചെയ്തപ്പോ അവരോട് പറഞ്ഞൊരു കാര്യം, ഐ ആം എ യൂണിവേഴ്സൽ ബിസിനസ് പേഴ്സൺ. നിങ്ങൾ ലോക്കൽ ബിസിനസ്സുകാരെ കണ്ടിട്ടുണ്ട്, നാഷണൽ ബിസിനസ്സുകാരെ കണ്ടിട്ടുണ്ട്, ഇന്റർനാഷണൽ ബിസിനസ്സുകാരനെ കണ്ടിട്ടുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഐ ആം എ ഇമ്പോർട്ട് ആൻഡ് അറ്റ് ദ സെയിം ടൈം I am an export. ആ നിങ്ങൾ വിചാരിക്കും ഇപ്പൊ സിംഗപ്പൂരിൽ നിന്നൊക്കെ ഇതിന് സാധനം ഇറക്കുന്നുണ്ടോ? സിംഗപ്പൂരിൽ നിന്ന് ഇറക്കിയിരുന്ന സമയം ഉണ്ടായിരുന്നു, ഇപ്പൊ സിംഗപ്പൂരിൽ നിന്ന് ഇറക്കാറില്ല, ഇപ്പൊ സ്വർഗത്തിൽ നിന്ന് ഇറക്കാം. സ്വർഗത്തിൽ നിന്ന് ഇറക്കുന്നു. ദൈവമക്കളുടെ പ്രത്യേകത അവർ സ്വർഗത്തിൽ നിന്ന് ഇറക്കുന്നവരാ. ദൈവത്തിന്റെ വചനം പറയുന്നു, സ്വർഗം ദൈവം വസിക്കുന്ന സ്വർഗത്തില്ല, ദൈവത്തിന്റെ അരുളപ്പാട് കിട്ടുന്നവരെയാണ് തിയോസുകൾ എന്ന് വിളിക്കുന്നത്. എന്റെ വാക്കല്ല, യേശുവിന്റെ വാക്കാണ്. യേശു അത് കോട്ട് ചെയ്തോ, പഴയ നിയമത്തിൽ കോട്ടിങ്ങ. ദൈവത്തിന്റെ അരുളപ്പാട് കിട്ടുന്നവരെ തിയോസുകളെന്ന്, ദൈവപുത്രന്മാരെന്ന് വിളിക്കുന്നുവെങ്കിൽ, ഞാൻ ദൈവപുത്രൻ എന്ന് പറഞ്ഞത് കൊണ്ടാണോ നിങ്ങൾ എനിക്കെതിരെ വരുന്നത്? യേശു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പഴയ നിയമത്തിലും പറയുന്ന ഇത് തന്നെ. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇമ്പോർട്ടേഴ്സ് ആണ് നമ്മൾ ഓരോരുത്തരും. സ്വർഗത്തിലെ ദൈവത്തിൽ നിന്ന് ദൈവത്തിന്റെ നിന്ദകളെ ഭൂമിയിലേക്ക് ഇമ്പോർട്ട് ചെയ്ത്, അപ്പൊ ചോദിക്കും, അപ്പൊ നിങ്ങൾ എക്സ്പോർട്ടർ ആണെന്ന് പറഞ്ഞത്? അതെ. എന്നിട്ട് ഇവിടെയുള്ള ആദമുകളെ, മനുഷ്യ മക്കളെ ദൈവമക്കളായി സ്വർഗത്തിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന സോൾസ് എക്സ്പോർട്ടറും കൂടെയാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷെ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം അവനവൻ തന്നെ ചെയ്യും. അപ്പൊ ഇമ്പോർട്ടേഴ്സുമാണ്, എക്സ്പോർട്ടേഴ്സുമാണ്. നിങ്ങൾ എന്തെങ്കിലും പുതിയ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നത്? അയ്യോ സഹോദരങ്ങൾ, ഇത് പുതിയ കാര്യങ്ങളൊന്നുമല്ല. നമുക്ക് പറഞ്ഞാൽ മനസ്സിലാക്കിട്ടാ, നമ്മൾ കമ്മിറ്റി ഉണ്ടാക്കാനോ ഡിനോമിനേഷൻ ഉണ്ടാക്കാനോ ഓരോരോ ജാതി ഉണ്ടാക്കാനൊക്കെ നടന്നു. പക്ഷെ കർത്താവ് വന്നത് പറഞ്ഞത്, ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും, ആദമുകളെ പിടിക്കുന്നവരാക്കും. ആദമുകളെ പിടിച്ച് എന്നാ ചെയ്യും? എവിടെന്ന് പിടിക്കും? ലോകമാകുന്ന സമുദ്രത്തിൽ, ലോകമാകുന്ന ജയിലിൽ, പിശാച് എന്ന ജയിലരുടെ കീഴിൽ, പാപം നിമിത്തം പിശാച് കൊല്ലാം പിടിച്ചിട്ടിരിക്കുന്ന ഈ മനുഷ്യരെ അവന്റെ അടുക്കൽ നിന്ന് ഞാൻ പിടിക്കുന്നത് പോലെ തന്നെ നീയും പിടിച്ചെടുത്തിട്ട് നീ അവരെ എന്ത് ചെയ്യുന്നറിയുമോ? ഈ മനുഷ്യ മക്കളെ ദൈവം മക്കളാക്കി മാറ്റും. അതിനുള്ളതാണ് എന്റെ സുവിശേഷം. അതിനുള്ളതാണ് എന്റെ സുവിശേഷം. സോൾസ് എക്സ്പോർട്ടേഴ്സ് ആക്കി നിങ്ങളെ മാറ്റും. മനുഷ്യരെ പിടിക്കുന്നവരാക്കി നിങ്ങളെ മാറ്റും. ഹല്ലേലൂയ. അതിന് ഈ മനുഷ്യരെ പിടിച്ചിട്ട് അവരെ തിയോസുകളായി, ദൈവം മക്കളാക്കി മാറ്റുവാൻ ഉള്ള ഒരു സിസ്റ്റമാണ് സ്വർഗത്തിലെ ദൈവം യേശു ക്രിസ്തുവിലൂടെ ഭൂമിയിൽ ചെയ്തത്. അതുകൊണ്ടാണ് യോഹന്നാൻ 1:12 പറയുന്നത്, യേശുവിനെ കൈക്കൊള്ളുന്ന, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും. ഏതാണ് ഏവർ? ആദമുകൾ, മനുഷ്യ മക്കൾക്ക് ദൈവം മക്കളാകാൻ, തിയോസുകളാകാൻ ഉള്ള അധികാരം കൊടുക്കും. ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ മനസ്സിലായിട്ടുണ്ടോ? ഓർ ലോർഡ് ഐ താങ്ക് യു. ഹല്ലേലൂയ. ദൈവരാജ്യം എന്ന ആ ചെടി വളരെ പൂക്കുകയാ, മനുഷ്യ ഹൃദയത്തിനുള്ളിൽ പൂവിടുകയാ. ഹലോ, ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് വളരെ പൂവിടുകയാ. ഫലമുണ്ടാകുന്നതിന് മുമ്പ് പൂവാണ് ഒരു ഫലമായിട്ട് വരുന്നത്. പൂവിടുകയാ. അപ്പൊ മണ്ഡലത്തിൽ ഞാൻ കാണുന്ന ഒരു കാഴ്ച, ദിയർ ഓഫ് ഗിയർ അപ്പ്. ഹല്ലേലൂയ. ജാതിയുടെയും മതത്തിന്റെയും സംഘടനയുടെയും ഡിനോമിനേഷന്റെയും പദ്ധതി അല്ല യേശു ഇവിടെ പറഞ്ഞത്, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്ക്, ആദമുകളെ പിടിച്ച് തിയോസുകളാക്കി മാറ്റുന്ന സംഭവം അത്ര ഇവിടെ പറയുന്നത്. ഹല്ലേലൂയ. എലോഹിമുകളാക്കുന്ന കാര്യത്തെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. ദൈവത്തിന്റെ വചന അവസാനം, ആ സഹോദരന് പിടിക്കപ്പെട്ട വചന അദ്ദേഹം പറഞ്ഞു കേട്ടു. നിങ്ങൾ പുതിയതായിട്ട് കേൾക്കുന്നവർക്ക് മനസ്സിലായില്ല, ഇതിനു എനിക്ക് മുമ്പ് ഒരു സഹോദരൻ ഒരു പ്രബോധന അറിയിച്ചു. 11/2/2021 സന്ദേശം കേട്ടു, ഒരു പ്രബോധന അറിയിച്ചു. അദ്ദേഹം പറഞ്ഞതിൽ ചിന്ത, വെളിപ്പാട് 21:7 ഇപ്പോഴാണ് അതിന്റെ ആഴം മനസ്സിലായത്. എന്താണ് അതിന്റെ ആഴം? ജയിക്കുന്നവൻ എലോഹീം, ജയിക്കുന്നവൻ ദൈവത്തിന്റെ മകൻ, ജയിക്കുന്നവൻ തിയോസ്. ആര് പറഞ്ഞു? മോണോസ് അലിത്തിനോസ് തിയോസ്. മോണോസ് അലിത്തിനോസ് ആകത്തില്ല, ഏകസത്യ ദൈവമാകത്തില്ല, പകരം ആ ദൈവത്തിന്റെ മകനായി മാറും. ജയിക്കുന്നവൻ തിയോസ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് കേട്ടോ വല്ല സന്തോഷം തോന്നുന്നുണ്ട? എനിക്ക് വലിയ സന്തോഷമാണ് ഇത് കേൾക്കുമ്പോ. ഹല്ലേലൂയ. കാരണം ആ ഒരു തേജസ്സിലേക്ക് അദ്ദേഹം നമ്മളെ വിളിച്ചിരിക്കുന്നു. ഇതുകൊണ്ടാണ് പറയുന്നത്, എത്ര വലിയ സ്നേഹം പിതാവ് നമുക്ക് നൽകിയിരിക്കുന്നു. നാം ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ തക്കോളം, ദൈവ മക്കൾ. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇതുമായുള്ള ബന്ധത്തില് ഇന്ന് അനേകര് ദൈവവചനം കേൾക്കുന്നു, അതിനാ ദൈവത്തിന് സ്തോത്രം. പക്ഷെ അവർക്ക് അവരുടെ ജീവിതത്തിൽ റിസൾട്ട് വരുന്നില്ല. അപ്പൊ ഈ പണിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് പറയുന്നത്, പണി നടക്കുന്നത് ഇത് പലരും ഇത് കേട്ടിട്ട് പണിയൊന്നും നടക്കുന്നില്ല അവരുടെ ജീവിതത്തിൽ. കാര്യങ്ങളെ കേട്ട് കേട്ട് പോകുന്നുണ്ട്, ആ അയ്യോ ഇതുവരെ കേൾക്കാത്ത ബ്രദർ, ഇതുവരെ കേൾക്കാത്ത, പക്ഷെ പണിയൊന്നും നടക്കുന്നില്ല. ഇതുവരെ കേൾക്കാത്തതിന്റെ കാരണം ഇത് പണിയുടെ ഭാഗമാണല്ലോ. ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷന്റെ ഭാഗത്തിന് നേരത്തെ കേട്ടതുപോലെ നേരത്തെ വെച്ച കല്ല് വലിച്ചു കൂടിയിട്ടല്ല വീണ്ടും പണിതുകൊണ്ടിരിക്കുന്നത്, പുതിയ കല്ലുകൾ വെച്ചാൽ മതി, പുതിയ കല്ലുകൾ. അപ്പൊ ഓരോ നേരവും പണിക്ക് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. തക്ക സമയത്തെ ആഹാരമാണ്, ഓരോ സമയവും വ്യത്യസ്തമായ ആഹാരം കഴിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ ബിൽഡിംഗ് പണിക്ക് കടന്നു വന്ന കർത്താവായ യേശുക്രിസ്തു പറഞ്ഞൊരു കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. ആ ടി വിക്കാരോട് പറഞ്ഞൊരു ചിന്തയുണ്ട്. ആ ടി വിക്കാർ പറഞ്ഞൊരു ചോദ്യം, എല്ലാ മീറ്റിംഗ് കഴിഞ്ഞിട്ട് അവരെ ബിസിനസ്സുകാരെ ഇന്റർവ്യൂ ചെയ്തതാ, എല്ലാം കഴിഞ്ഞിട്ട് അവര് ചോദിച്ചൊരു ചോദ്യം ഇതാണ്, ചെറുപ്പക്കാരായ ബിസിനസ്സുകാരോട് ഒരു പരിചയമുള്ള ബിസിനസ്സുകാരനെന്ന നിലയിൽ അങ്ങേക്ക് കൊടുക്കാനുള്ള സന്ദേശം എന്താ? നല്ലൊരു ചോദ്യം. ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് പറയാനുള്ള സന്ദേശം, കുറെ നാളുകൾക്ക് മുമ്പ്, 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു 12 വയസ്സുകാരനായ ഒരു ബിസിനസ്സുകാരൻ വന്നു. 12 വയസ്സുള്ള ഒരു കുട്ടി, ആ കുട്ടി ഒരു ബിസിനസ് ചെയ്ത, പക്ഷെ അന്ന് ആ കുട്ടി ആ ബിസിനസ്സിനെ കുറിച്ച് പറഞ്ഞിട്ട് മനുഷ്യർക്ക് മനസ്സിലായി. നിങ്ങക്ക് മനസ്സിലായോ? 12 വയസ്സുള്ള ഒരു കുട്ടി, അദ്ദേഹം തന്റെ 12-ാമത്തെ വയസ്സിൽ തന്റെ മാതാപിതാക്കന്മാരോട് പറഞ്ഞൊരു കാര്യമാണ് അദ്ദേഹം ചെയ്യുന്ന ബിസിനസ്സിനെ കുറിച്ച്. തന്റെ മാതാപിതാക്കന്മാരോട് പറഞ്ഞത് ഇങ്ങനെയാണ്, നമ്മുടെ കർത്താവ് യേശുവിനെ കുറിച്ച് ഈ പറയുന്ന കേട്ടാ, ചിലർ അന്തിച്ചിരിക്കുന്നത് ആരെ കുറിച്ച് പറഞ്ഞു, ഞാൻ എന്റെ പിതാവിന്റെ ബിസിനസ്സിൽ ആയിരിക്കണം എന്നുള്ള കാര്യം മാതാപിതാക്കന്മാരെ നിങ്ങൾക്ക് അറിയത്തില്ലയോ? ആ ക്രിസ്തു പറഞ്ഞ, ക്രിസ്തു ചെയ്ത ബിസിനസ് അതാണ് ഏറ്റവും ബെസ്റ്റ് ബിസിനസ്. ബാക്കിയുള്ള എല്ലാ ബിസിനസ്സുകളും നിങ്ങൾ ലാഭം ഉണ്ടാക്കുന്നു, നമ്മൾ ലാഭം ഉണ്ടാക്കുന്നു, ആവശ്യമുള്ളത് തന്നെയാണ്. ബോഡി മെയിന്റനൻസിന് അത് ആവശ്യം, പക്ഷെ അതെല്ലാം സമത്വരും, മരണം കൊണ്ടുപോകും. എന്നാൽ ആ 12 വയസ്സുള്ള ബാലകൻ ചെയ്ത് കാണിച്ച ബിസിനസ്, അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ഒന്നും സമത്വരും, മരണം കൊണ്ടുപോകത്തില്ല, അത് നിത്യം നമുക്ക് ഉപയോഗിക്കാം. ആ ബിസിനസ് എന്താണെന്ന് മനസ്സിലാക്കി അത് ചെയ്യുവാൻ എല്ലാ യൗവനക്കാരായ ബിസിനസ്സുകാരോട് മാത്രമല്ല, എല്ലാ ബിസിനസ്സുകാരോടും ഞാൻ ആലോചന പറയും. അങ്ങനെ പറഞ്ഞ് ആ മീറ്റിംഗ് അവിടെ അവസാനിപ്പിച്ചു. ദൈവം അനുവദിക്കുന്നതിനെ തുടർന്ന് അവരുടെ ചാനലിൽ വരും, ദർശന ടി വി എന്നാണ് ആ ടിവിയുടെ പേര്. ആ ചാനലിൽ ഉടനെ വരും, തുടർന്ന് യൂട്യൂബുകളിലും നിങ്ങൾക്ക് മുഴുവനായിട്ട് കാണാം. അപ്പൊ പ്രിയ ദൈവത്തിന്റെ മക്കളെ, ഈ പണി നടക്കുമ്പോൾ യേശു ചെയ്ത ആ ബിസിനസ്, ആ പ്രൊജക്ടിന്റെ, ഫാദേഴ്സ് ബിസിനസിന്റെ, ദൈവ ഇഷ്ടത്തിന്റെ പണി നമ്മുടെ ഉള്ളിൽ നടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കല്ലുകൾ കിട്ടിയാലും, ഈ വചനങ്ങൾ കിട്ടിയാലും, ഈ ആത്മീക വരം കിട്ടിയാലും നമ്മുടെ ഉള്ളിൽ പണി നടക്കാതിരിക്കും. അതുകൊണ്ട് ഏറ്റവും പ്രാധാന്യമേറിയതായി നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ നാളുകളിൽ നമ്മളെ കൊണ്ട് തെറ്റായി പണി, അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ഈ പണി ഒന്നും നടന്നില്ല. കാര്യമായിട്ട് നമ്മള് യേശു ക്രിസ്തുവിന്റെ ഈ സ്വാദേശ് ബിസിനസിനെ മാർഗത്തെ ഒരു മതമായി ഏറ്റെടുത്തു. കാരണം ലോകത്ത് കുറെ മതങ്ങളുണ്ടല്ലോ, ആ മതത്തിന്റെ ലെവലിലേക്ക് ഏറ്റെടുത്തു. ലോകത്തിലെ മതങ്ങൾ അവരുടെ ദൈവങ്ങളെ ആരാധിക്കുന്നു. അതൊരു പക്ഷെ ശിലയായിരിക്കാം, ഒരു പക്ഷെ ഒരു പശു ആയിരിക്കാം, ഒരു പക്ഷെ ഒരു പാമ്പായിരിക്കാം, ഒരു പക്ഷെ ഒരു വിഗ്രഹമായിരിക്കാം, ഒരു കല്ലായിരിക്കാം, ഒരു പക്ഷെ ഒരു മനുഷ്യനായിരിക്കാം, ഒരു പക്ഷെ സൂര്യനായിരിക്കാം, ചന്ദ്രനായിരിക്കാം. ഇതേപോലെ ഇതാ ഞങ്ങൾക്കും കിട്ടിയ ഒരു ദൈവത്തെ എന്ന് പറഞ്ഞ് യേശുവിനെ അങ്ങ് ആരാധിക്കുന്നതിൽ ഇവരങ്ങ് പോയി. പിശാച് സന്തോഷിച്ചു, തെറ്റിപ്പോയി. യേശു പറഞ്ഞ സുവിശേഷം, യേശു ചെയ്ത ബിസിനസ്, ഫാദേഴ്സ് ബിസിനസ് ഒന്നും ഇവർക്ക് അറിയത്തില്ല, ഇവരൊന്നും ചെയ്യത്തില്ല. ഫാദേഴ്സ് ബിസിനസ് ഒന്നും ഇവരോട് കേട്ടാൽ ഉടൻ തന്നെ അവർ പറയും ദുരുപദേശം. അപ്പൊ അങ്ങനെ ആദ്യം ദുരുപദേശം പരത്തിയത് യേശുവാണ്. യേശുവിനെ പിടിച്ചോ, ആദ്യ യേശുവിനെതിരെയാണ്. യേശുവാണ് കെ ജെ വി ബൈബിളില് ലൂക്ക് 2:49 വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, ഞാൻ എന്റെ പിതാവിന്റെ ബിസിനസ്സിലായിരിക്കണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയത്തില്ലയോ. ഹല്ലേലൂയ. മലയാളത്തിൽ അങ്ങനെയല്ല, ഞാൻ എന്റെ മലയാള അവർ ഭക്തീകരിച്ചൊക്കെ എഴുതിയേക്കണം, ഞാൻ എന്റെ പിതാവിന്റെ ആലയത്തിലായിരിക്കണം എന്നുള്ള കാര്യം, എപ്പോഴും പ്രാർത്ഥിച്ചിട്ടിങ്ങനെ എന്നുള്ള ചിന്തയാണ് അതിലുള്ളത്. അത് നിങ്ങൾക്ക് അറിയത്തില്ലയോ എന്ന് ചോദിക്കുന്നത്. അവൻ പറഞ്ഞ എന്തെന്നാ, എന്റെ മാതാപിതാക്കന്മാർക്ക് മനസ്സിലായില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ പിന്നെ പെറ്റ അമ്മയ്ക്കും മനസ്സിലായില്ല, വളർത്തിയ അപ്പനും മനസ്സിലായില്ല, പിന്നെയല്ലേ നമുക്ക് മനസ്സിലാവും. ഹല്ലേലൂയ. മറിയോടുള്ള കാര്യമൊക്കെ ദൂതം പറഞ്ഞതാ, മറിയക്കും മനസ്സിലായില്ല. ജോസഫിന് മനസ്സിലായില്ലെങ്കിലോ ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പ്, ജോസഫിനോട് ദൈവം സംസാരിച്ചിട്ടുണ്ട്. അപ്പോ അവർക്ക് മനസ്സിലായില്ല, അപ്പൊ പിന്നെ ദൈവത്തിന്റെ ഒരു വാക്കുപോലും കേൾക്കാത്ത മനുഷ്യർക്ക് മനസ്സിലായില്ല എങ്കിൽ അത്ഭുതം തോന്നുന്നില്ല. പക്ഷെ ഈ അന്ത്യനാളുകളിൽ ദൈവത്തിന്റെ വചനം മത്തായി 24:14 പറയുന്ന രാജത്വത്തിന്റെ സുവിശേഷ സകല സൃഷ്ടികൾക്ക് സാക്ഷ്യമായി ലോകത്തിലെല്ലാവരും അറിയിക്കപ്പെടും. അതാണ് നിങ്ങൾ ഇപ്പോൾ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. രാജ്യത്ത് സുവിശേഷത്തിൽ സംഭവിക്കുന്നത് മനുഷ്യ മക്കൾ ദൈവമക്കളായി മാറുകയാണ്. അല്ലാണ്ട് ഇവരുടെ മതം മാറുന്ന ഒരു പരിപാടിയല്ല ഇത്, ഇവരുടെ ഡിനോമിനേഷൻ മാറ്റുന്ന ഒരു പരിപാടിയല്ല ഇത്. അല്ലെങ്കിൽ ഈ മതങ്ങളോട് ഡിനോമിനേഷനോ ഒന്നും സ്വർഗത്തിലില്ല, അവിടെ ഉള്ളത് ദൈവവും തന്റെ മക്കളുമാണ്. ഹല്ലേലൂയ. മോണോസ് അലിത്തിനോസ് തിയോസും തന്റെ തിയോസുകളുമാണ് അവിടെ ഉള്ളത്. ഈ ഒരു അറിവ് നമുക്ക് ആദ്യമേ വേണം. എന്ത് വേണം? ദൈവം എന്നെ, ദൈവം ഭൂമിയെ വാഴുന്ന ആ സ്വർഗീയ കുടുംബത്തിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. അതിൽ ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്, മനുഷ്യന്റെ മകനായി എന്നെ ദൈവത്തിന്റെ മകനായ വിളിച്ചിരിക്കുന്നത്, തിയോസായിട്ടാണ് എന്നെ വിളിച്ചിരിക്കുന്നത്, എലോഹീമായിട്ടാണ്, ഏക സത്യ ദൈവമായ എലോഹീം എന്നെ വിളിച്ചിരിക്കുന്നത് എന്ന ബോധ്യം ആദ്യം വേണം. ഇതില്ല എങ്കിൽ നമുക്ക്, ഈ ഒരു ദർശനം ഇല്ല എങ്കിൽ നമ്മൾ കേൾക്കുന്ന വചനങ്ങളൊന്നും നമുക്ക് പ്രയോജനകരമായി തീരത്തില്ല അതിൻ്റെതായ രീതി. ഇതൊക്കെ മനസ്സിലാക്കിയത് ഇതാണ് ആദ്യ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് തുടർന്ന് ഇന്ന് വരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സിസ്റ്റത്തെ സ്റ്റോപ്പ് ചെയ്യണം. മൂന്നാമത്തെ സ്റ്റെപ്പ് കർത്താവ് ഉപയോഗിക്കാൻ പറഞ്ഞ സിസ്റ്റത്തെ ഉപയോഗിക്കണം. അപ്പൊ ഈ മൂന്നും കൂടി നമുക്ക് ഇന്ന് പറയാനുള്ള സമയം ഉണ്ടാകില്ല. അപ്പോ നമ്മൾ ആദ്യത്തേത് ഒന്ന് തൊടാം. കഴിഞ്ഞ സമയത്ത് നിങ്ങൾ കേട്ടു, മനുഷ്യപുത്രന്മാരെ ദൈവപുത്രന്മാരാക്കാത്ത സുവിശേഷീകരണങ്ങൾ, ഇതാണ് ഇന്ന് ലോകത്ത് നടക്കുന്ന സുവിശേഷീകരണങ്ങളിൽ നല്ലൊരു പങ്ക്. മനുഷ്യപുത്രന്മാരെ ഏതെങ്കിലും മതത്തിന്റെ ഉള്ളിലോ ഡിനോമിനേഷന്റെ ഉള്ളിലോ അടച്ചു കളയുന്ന സുവിശേഷീകരണങ്ങളാണ് ഇന്ന് സുവിശേഷം. അവനെ, മനുഷ്യനായ അവനെ ഇതാ ഒരു കൂട്ടിൽ കയറ്റി കത്തോലിക്കനാക്കി മാറ്റി, വേറൊരു കൂട്ടി കയറ്റി സിഎസ്ഐക്കാരനാക്കി മാറ്റി, വേറൊരു കൂട്ടി കയറി ബ്രദറിനാക്കി മാറ്റി, വേറൊരു കൂട്ടി കയറി കയറ്റി പെന്തക്കോസ്തുകാരനാക്കി മാറ്റി, പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ അനേക കൂടുകൾ, ആ കൂടുകൾ കയറ്റി ഇത് ഐ പി സിക്കാരനാക്കി മാറ്റി, ഐ പി സി അതിൻ്റെ ഉള്ളിൽ നിന്ന് ഐ പി സിക്കാരനെ അവിടെ നിന്ന് വലിച്ചു കയറ്റി ഇതാ ടി പി എംകാരനാക്കി മാറ്റി. അങ്ങനെ കൂടുകളുടെ ബഹളമാണ്. യഥാർത്ഥത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് ഈ മനുഷ്യ മക്കളെ ദൈവമക്കളാക്കി, എലോഹിമുകളാക്കി, ആദമുകളെ എലോഹിമുകളാക്കി മാറ്റുന്ന പദ്ധതിയാണ് എന്ന് ആദ്യം മനസ്സിലാക്കി. അവരെയാണ് ദൈവരാജ്യത്തിന് വേണ്ടത്. ആ ഉറപ്പിച്ച വചനം യോഹന്നാൻ 1:12 നിങ്ങളുടെ ഹൃദയത്തിൽ ഉറയ്ക്കണം. എന്താണ് ആ പറയുന്നത്? എന്താണ് യോഹന്നാൻ 1:12 എന്ന് പറഞ്ഞേ? ബൈബിൾ നോക്കാതെ അപ്പൊ എന്നെ എങ്ങോട്ടേക്കാ വിളിക്കണേ? എന്തിനേക്കാ വിളിച്ചേ? എന്തിനുള്ള അധികാരം എനിക്ക് തന്നേക്കണേ? ദൈവത്തിന്റെ മകനാകാനുള്ള റൈറ്റാണ് എനിക്ക് തന്നിരിക്കുന്നത്. ആരിലൂടെ? ക്രിസ്തുവിനെ ഞാൻ സ്വീകരിക്കുന്നതിലൂടെ. ക്രിസ്തുവാണ് വിത്ത്, ദൈവപുത്രനായ ക്രിസ്തുവാണ് വിത്ത്. ഹല്ലേലൂയ. അപ്പോ ദൈവപുത്രനായ ക്രിസ്തുവാണ് വിത്തെങ്കിൽ എന്റെ ഉള്ളിൽ ആ വിത്ത് വളർന്നു കയറിയാൽ എന്തേ വളരും? ഒരു മൂവാണ്ടം മാങ്ങയുടെ വിത്ത് വളർന്നു കയറിയാൽ എന്തേ അതിലുണ്ടാകൂ? എന്താണ് അതിലുണ്ടാകുന്നത്? പേരക്കയാണോ? അതിൽ മൂവാണ്ടം മാങ്ങ തന്നെ ഉണ്ടാകും. നിങ്ങൾ എത്ര ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചാലും മൂവാണ്ടം മാങ്ങ തന്നെ ഉണ്ടാകും. യേശു ക്രിസ്തു ആകുന്ന ദൈവത്തിന്റെ വിത്ത്, ദൈവപുത്രനാകുന്ന ദൈവത്തിന്റെ വിത്ത് നമ്മൾ സ്വീകരിച്ച് അതങ്ങ് വളർന്നു കഴിഞ്ഞാൽ അത് ആരായി മാത്രമേ വരൂ. ദൈവപുത്രനായ ക്രിസ്തുവിന് അനുരൂപമായ ദൈവപുത്രന്മാരായി മാത്രമേ വരൂ. പക്ഷെ അത് വളർന്നു കയറണം, അത് തന്നെ വളർന്നു കയറണം. വേറൊന്നും വളർന്നു കയറണം, അത് തന്നെ വളർന്നു കയറിയാൽ നമ്മൾ കൈ സന്ദേശത്തിൽ Romans 8:29 പറയുന്നത് പോലെ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിനോട് അനുരൂപമാകുവാൻ നമ്മളെ മുന്നിയമിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ക്രിസ്തുവിനെയും ദൈവം വിളിക്കുന്ന പേര് എലോഹീം എന്നാ, തിയോസ് എന്നാ വിളിക്കുന്നേ. പുത്രനോടോ ദൈവം ചെയ്യുകയാണ്, ദൈവമേ നിന്റെ ദൈവം, തിയോസേ നിന്റെ തിയോസ്. നമ്മളെ വിളിച്ചിരിക്കുന്നത് ആ തിയോസുകളായിട്ടാണ്, ദൈവങ്ങളായിട്ടാണ്. പക്ഷെ ഏത് ദൈവമല്ല, മോണോസ് അലിത്തിനോസ് തിയോസ് ഏക സത്യ ദൈവമല്ല, അത് പിതാവ് മാത്രമേ ഉള്ളൂ. ആ പിതാവിന്റെ പുത്രന്മാരായിട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്, ക്രിസ്തുവിൽ, ക്രിസ്തുവിന്റെ ഉള്ളിൽ. ഈ ഒരു അറിവ് നമുക്ക് ആദ്യമേ വേണം. അവരാണ് ദൈവരാജ്യത്തിലുള്ളത്. ഇതുകൊണ്ടാണ് കർത്താവ് യേശു പറഞ്ഞത്, ആദ്യം ചെയ്യേണ്ടത് മുമ്പേ, ഏത് പണിയും തുടങ്ങുന്നതിന് മുമ്പ് ചെയ്യേണ്ടത് മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കുക. ഏത് പണിയും തുടങ്ങുന്നതിന് മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കുക. എന്താണ് നിന്റെ ദൈവം ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്കി ദൈവരാജ്യവും ദൈവത്തിന്റെ നീതി നീ അന്വേഷിക്ക. എപ്പോ വേണം? മുമ്പേ. 6:33 കർത്താവ് ഇത് പറയുന്നത് അല്ലേ? ഇറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. മുമ്പേ ചെയ്യേണ്ടത് മുമ്പേ ചെയ്യണം. വായിച്ച 6:33.
അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും.
അപ്പോ നമ്മുടെ പദ്ധതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്ത മുഴുവൻ എന്തുവാ, ഇതൊക്കെ എങ്ങനെ കിട്ടും? ഇത് ഭക്തന്മാരുടെ ചിന്തയാണ്. മറ്റത് അത് ഇത് കിട്ടാൻ വേണ്ടി അവരെ ലോകത്തിലേക്ക് പോകും. ഇതൊക്കെ എങ്ങനെ കിട്ടും? ഓഹോ, അപ്പൊ മുമ്പേ ദൈവരാജ്യവും നീതി അന്വേഷിച്ചാണ്. പക്ഷെ അവരുദ്ദേശിച്ച ദൈവരാജ്യവും നീതിയും അല്ല ദൈവം ആഗ്രഹിച്ച ദൈവരാജ്യവും നീതി. ദൈവം ഉദ്ദേശിച്ചത് ദൈവം വാഴുന്ന മനുഷ്യനിൽ വാഴുന്ന ആ അവസ്ഥയാണ് ദൈവം ഉദ്ദേശിച്ചത്. തുടർന്ന് ആ ഭരണം മനുഷ്യനിലൂടെ ദൈവത്തിന്റെ ഭരണം ഭൂമിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യപ്പെടും. മനുഷ്യൻ ആഗ്രഹിച്ച ദൈവത്തിന്റെ രാജ്യം എന്ന് പറയുന്നത് ബൈബിൾ എടുക്കുക. പാട്ടുപുസ്തകം എടുക്കുക, പാടുക. ഇതാണ് മനുഷ്യൻ ആഗ്രഹിച്ച ദൈവരാജ്യം. ഇതല്ല ദൈവം ആഗ്രഹിച്ചത്. മനുഷ്യന് പുറത്ത് ബൈബിളും ഇതാ പുറത്ത് പാട്ടുപുസ്തകവും പാട്ടുകളും. ബൈബിൾ എടുത്തോ പാട്ട് പാടിക്കോ, നോ ഇഷ്യൂ. എന്നാൽ ദൈവരാജ്യം നമ്മുടെ അകത്ത്, അത് കാണത്തക്കവണമല്ല, അത് നമ്മുടെ ഉള്ളില. അവിടെ ദൈവരാജ്യം അറിഞ്ഞില്ലെങ്കിൽ നമ്മുടെ സ്വന്തം രാജ്യം പോണം, സ്വന്തം രാജ്യം പോണം. നമ്മൾ തെറ്റിപ്പോയത് എവിടെയാ? നാം നമ്മുടെ താന്താന്റെ സ്വയത്തിലേക്ക് കൂടി അവിടെ തെറ്റിപ്പോയി. അത് മാറി നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ ആലയമായി മാറണം. ദൈവം നമ്മളിൽ വസിക്കണം, ദൈവം നമ്മളിൽ ജീവിക്കണം, ദൈവം നമ്മളിലൂടെ ജീവിക്കണം. ഇതാണ് ദൈവം ആഗ്രഹിച്ച ദൈവരാജ്യം. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ, അതിലേക്ക് നമ്മൾ എത്തുമ്പോൾ, നമ്മൾ തിയോസുകളായി വെളിപ്പെടുക, ദൈവപുത്രന്മാരായി വെളിപ്പെടുക. ഇങ്ങനെ വെളിപ്പെടുന്നവനാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് ജയിക്കുന്നവൻ. അതിലേക്ക് എത്തുന്നവനാണ് ജയിക്കുന്നവൻ, ദൈവത്തിന്റെ മകൻ. അവനാണ് തിയോസ്, ജയിക്കുന്നവൻ, ദൈവത്തിന്റെ മകൻ. മനസ്സിലാകുന്ന സഹോദര സഹോദരി, അത് നമ്മുടെ സ്വയത്തിൽ നിൽക്കുന്നവനല്ല. ഇനി നമുക്ക് ജീവിക്കേണ്ട, എനിക്ക് ജീവിക്കേണ്ട, ഇനി എന്റെ ദൈവം എന്നിലൂടെ ജീവിച്ചാ മതി. അതാണ് അതങ്ങനെ നടക്കും. ക്രിസ്തു എന്നിലൂടെ ജീവിക്കുമ്പോൾ ദൈവം എന്നിലൂടെ ജീവിക്കില്ല. ഈ ഒരവസ്ഥയിലേക്ക് ഡേ ബൈ ഡേ കിട്ടുന്ന വചനത്തിലൂടെ, ഈ കല്ലുകളിലൂടെ നമുക്ക് മാറ്റം സംഭവിക്കണം. ഹല്ലേലൂയ. അല്ലാണ്ട് ഇതൊരു ക്ലബ്ബ് സംവിധാനമല്ല, ഇടയ്ക്കിടയ്ക്ക് കൂടി വരാനായിട്ട്. നമ്മുടെ അകത്ത് നമ്മുടെ കൂട്ടായ്മ മാറുകയാണ്. വിശുദ്ധ യോഹന്നാൻ പറഞ്ഞതുപോലെ, എന്റെ കൂട്ടായ്മയോ ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോട് അവന്റെ പുത്രനായ ക്രിസ്തുവിനോടും കൂടെയാണ്. ഹല്ലേലൂയ. അപ്പൊ ഈ സംഭവം മറന്നു പോകരുത്. ഇത് മറന്നു പോയാൽ നമ്മൾ എത്ര എത്ര വചനം കേട്ടിട്ടും കാര്യമില്ല. ഇത് ഇതായിരിക്കണം നമ്മുടെ സെറ്റിംഗ്. ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഞാൻ കർത്താവ് ശരണപ്പെടും. ഇതായിരിക്കണം നമ്മുടെ സെറ്റിംഗ്. ഈ സെറ്റിംഗ് ഇല്ല എങ്കിൽ നമുക്ക് നമ്മൾ ആ സാഹചര്യം ഒന്നായിരിക്കും, നമ്മൾ കേൾക്കുന്നതും ഒന്നായിരിക്കും, പക്ഷെ നമ്മൾ മാറ്റം നടക്കുന്നു. ധ്യാനകേന്ദ്രത്തിലേക്ക് വന്നിട്ട്, എറണാകുളം പ്രാർത്ഥനാലയം ധ്യാനകേന്ദ്രത്തിന്റെ കാര്യമാണ്. ദൈവം വർഷങ്ങളായ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മാറിയവരുമുണ്ട്, മാറാത്തവരുമുണ്ട്. മാറിയവരുമുണ്ട്, മാറാത്തവരുമുണ്ട്. ഇതിന്റെ ഒക്കെ വിഷയം അവരുടെ അകത്തെ ചിന്തയാണ്. യേശു ക്രിസ്തു പറഞ്ഞ ആ വചനത്തിൽ അവർക്ക് നിൽക്കാൻ പറ്റാത്തത് കൊണ്ട്, ഒന്നില്ലെങ്കിൽ അവർക്ക് മനസ്സിലാകാഞ്ഞത് കൊണ്ട്, അവരങ്ങനെ ചിന്തിക്കാഞ്ഞത് കൊണ്ട് അവര് അനേകരെ രൂപാന്തരപ്പെടുത്തുന്ന ആ അന്തരീക്ഷത്തിലായിരുന്നു. പക്ഷെ അവർക്ക് രൂപാന്തരം സംഭവിച്ചില്ല. പലരും രൂപാന്തരപ്പെട്ട് ആള് മാറിയവരായി അവിടുന്ന് പോയി. ഇന്നും നിങ്ങളിൽ പലരും ധ്യാനകേന്ദ്രത്തിന്റെ പ്രൊഡക്റ്റുകളാണ്. ഹോസ്റ്റലിൽ നിന്ന് സിസ്റ്റർ ദൊരോത്തിയെ ഞാനിവിടെ കാണുന്നു. ധ്യാനകേന്ദ്രത്തിൽ വന്ന് മാറ്റം സംഭവിച്ചൊരു സഹോദരി. ഇതേ കാണുന്ന നല്ലൊരു പങ്കും ധ്യാനകേന്ദ്രത്തിന്റെ പ്രൊഡക്റ്റുകളായി സ്വർഗത്തിൽ ഒരുക്കുക. ആ അന്തരീക്ഷത്തിൽ വന്നിട്ട് മാറ്റം, ഒരു പ്രാവശ്യം വന്ന് മാറിപ്പോയവരും മാറ്റം സംഭവിച്ചവരും, രണ്ടു പ്രാവശ്യം വന്ന് വീണ്ടും വന്ന് മാറ്റം സംഭവിച്ചവരും ഉണ്ട്. പക്ഷെ അവിടെ നിരന്തരം ഉള്ളവർക്ക് മാറ്റം സംഭവിക്കുന്നില്ലാത്തത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിന്റെയൊക്കെ കാരണം നമ്മൾ കാണാത്തത് കൊണ്ടോ കേൾക്കാത്തത് കൊണ്ടോ അല്ല, നമ്മൾ കാണുന്നതിനെയും കേൾക്കുന്നതിനെയും പ്രോസസ് ചെയ്യുന്ന ഒരു മണ്ഡലം നമ്മുടെ അകത്തുണ്ട്. ആ പ്രോസസ് ചെയ്യുന്നത് നമ്മുടെ അകത്തെ ചിന്തയാണ്. ആ ചിന്ത കർത്താവ് പറഞ്ഞതുപോലെ റൈറ്റ് ആയിട്ട് സെറ്റ് ചെയ്തില്ല എങ്കിൽ, നമ്മളായിരിക്കുന്ന സാഹചര്യം എത്ര ആത്മീയമായ നല്ല സാഹചര്യമാണെങ്കിലും നമ്മളിങ്ങനെ കേട്ട് കേട്ട് കണ്ട് കണ്ട് നിൽക്കുന്നല്ലാതെ നമുക്ക് ഒരു മാറ്റം സംഭവിക്കുകയില്ല. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറയാം. ധ്യാന കേന്ദ്രത്തിന്റെ അടക്കളയിലേക്ക് കയറുക, ഞാൻ കയറുമ്പോൾ അവിടെ പലപ്പോഴും കാണുന്നത് ചിലര് കോവയ്ക്കായിരിക്കുന്നു, ചിലര് വെണ്ടക്കായിരിക്കുന്നു, അപ്പൊ ചിലര് പാത്രം കഴുകുന്നു, ചിലര് കുക്ക് ചെയ്യുന്നു. ഇപ്പൊ ഞാൻ ചിന്തിക്കുക, ഞാൻ ഒരാളോട് ചോദിക്കുക, നിങ്ങളോട് എന്തോ ചെയ്യുന്നേ ബ്രദറെ, ഇപ്പോഴാ വന്നേ, ഞാൻ കോവയ്ക്കായിരിക്കുവോ, പെട്ടെന്ന് തന്നെ കണ്ടപ്പോ അയ്യോ എപ്പോഴാ വന്നേ, ഞാന് കോവയ്ക്കായിരിക്കുവോ. ഇനിയിപ്പോ ഞാനല്ല വേറൊരാൾ അവിടെ ഉള്ള വേറൊരാളോട് ചോദിക്കുന്നു, ഈ വ്യക്തിയോടല്ല വേറൊരാളോട്, എന്തോ പരിപാടി ഇവിടെ, ഓ 500 ഒപ്പിക്കാനുള്ള പണി നടത്തുന്നു. അവരും എന്തോ അരിഞ്ഞോണ്ടോ പാത്രം വെച്ചോണ്ടോ ഒക്കെ ഇരിക്കുക. അപ്പൊ അവരോട് ചോദിച്ചു, എന്തോ ഇവിടെ പരിപാടി, ഓ 500 ഒപ്പിക്കാനുള്ള പരിപാടി കണ്ടിരിക്കുന്നു. രണ്ടുപേരും ചെയ്യുന്ന ഒന്ന് തന്നെ. അപ്പൊ പിന്നെ നിങ്ങൾ പോയിട്ട് വേറൊരാളോട് ചോദിച്ചു, അതിന്റെ അകത്ത് അദ്ദേഹവും അടക്കള പണിതുകൊണ്ടിരിക്കുക. എന്താണ് പരിപാടി, ബ്രദറെ ഫാദേഴ്സ് ബിസിനസ്സിൽ കൂട്ടാളിയായി പണിയുക, മനുഷ്യമക്കളെ ദൈവമക്കളാക്കി ദൈവരാജ്യം കൊണ്ടുവരുന്ന ദൈവത്തിന്റെ ബിസിനസ്സിൽ പങ്കാളിയായി പ്രവർത്തിക്കുകയാണ്. എന്തേ ഈ മൂന്ന് പേരും ഒരു സാഹചര്യത്തിലല്ലേ, മൂന്ന് പേരും കേട്ടോണ്ടിരിക്കണ ഒന്നല്ലേ. ധ്യാന കേന്ദ്രത്തിന്റെ കിച്ചണിൽ ഒരു സ്പീക്കർ കൊണ്ട് വെച്ചിട്ടുണ്ട് ഇവരത് കേൾക്കാൻ വേണ്ടി. ഇവര് മൂന്ന് പേരും ഒരു സാഹചര്യത്തിലാണ്, മൂന്ന് പേരും കേൾക്കുന്നത് ഒന്ന് തന്നെയാണ്, പക്ഷെ മൂന്ന് പേരുടെയും ചിന്തകൾ മൂന്നാണ്. ആദ്യത്തെ രണ്ട് കൂട്ടര് 5 വർഷം അവിടെ നിന്നാലും 10 വർഷം അവിടെ നിന്നാലും 15 വർഷം അവിടെ നിന്നാലും 20 വർഷം അവിടെ നിന്നാലും എക്സ്പീരിയൻസിന്റെ കണക്ക് പറയാമെന്നല്ലാതെ മാറ്റം സംഭവിക്കുകയില്ല. കുഞ്ഞെ, ഇന്ന് ഇതുവരെ നീ മാറിയിട്ടില്ല എങ്കിൽ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാണ്. ആദ്യത്തെ രണ്ട് കൂട്ടർക്ക് എത്ര വർഷം ആ അന്തരീക്ഷം നിന്നാലും അവർക്ക് മാറ്റം സംഭവിക്കില്ല. പക്ഷെ മൂന്നാമത്തെ ചിന്തയുള്ള കൂട്ടർ, ഞാൻ എന്റെ യേശു ചെയ്ത ഫാദേഴ്സ് ബിസിനസ്സിലാ മനുഷ്യമക്കളെ ദൈവമക്കളായി ദൈവത്തിന്റെ കിങ്ഡം മനുഷ്യന്റെ അകത്തും പുറത്തും സ്ഥാപിക്കുന്ന ആ ദൈവരാജ്യ സുവിശേഷത്തിന്റെ പ്രവൃത്തിയിലാണ് ഞാൻ എന്നുള്ള ചിന്തയിൽ നിൽക്കുന്ന ഒരു വ്യക്തി ഓരോ വചനവും കേൾക്കുമ്പോൾ ആ വചനം ആ വ്യക്തിയുടെ അകത്ത് ആലയം പണിയുടെ അഡ്വാൻസ്മെന്റ് ഓരോ നിമിഷം അതിന്റെ ഇംപ്രൂവ്മെന്റ് അതിന്റെ വളർച്ച അവന്റെ അവളുടെ ഉള്ളിൽ വളർന്നുകൊണ്ടേയിരിക്കും. അവൻ ദൈവപുത്രനായി ഓരോ നിമിഷവും വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇതാ കർത്താവ് പറഞ്ഞേ, മുമ്പേ നിന്റെ ഹൃദയത്തിൽ ഒരു പണിയും ചെയ്യുന്നതിന് മുമ്പേ നിന്റെ ഹൃദയത്തിൽ നീ ദൈവരാജ്യം എന്ന ചിന്ത കൊണ്ടുവരണം, ആ ദർശനത്തിലേക്ക് വരണം. അല്ലാതെ നീ ഇത് കേട്ടത് കൊണ്ട് നിനക്ക് ഒരു കാര്യവുമില്ല. വൈകിട്ട് വരെ എങ്ങനെയെങ്കിലും സമയം കളഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 500 രൂപ കിട്ടും. ഈ ഒരു തലത്തിൽ നിൽക്കുന്ന വ്യക്തിക്ക് ദൈവരാജ്യത്തിലെ ഒന്നും അകത്ത് പിടിക്കത്തില്ല. കേട്ടങ്ങ പോവും, കേട്ടങ്ങ പോവും. നിങ്ങൾ എന്തു ചെയ്യണം, ഓ ഞാൻ വെണ്ടക്ക അരിയോ, എന്ത് കാര്യം, അവരെന്നോട് പറഞ്ഞ അരിയെ ഞാൻ അരിഞ്ഞു. ആ പുള്ളിക്ക് ദർശനം പോലും ഇല്ല. എന്നാ രണ്ടാമത്തെ പുള്ളിക്ക് എനിക്ക് വൈകിട്ട് എങ്ങനെയാണ് കഴിഞ്ഞ 500 രൂപ കിട്ടും. അവർക്ക് ദർശനമുണ്ട്. ഏതാണ് ദർശനം? ലോകദർശനം. എന്നാൽ മൂന്നാമത്തെ വ്യക്തിക്ക് ദർശനമുണ്ട്, യേശുവിന്റെ അതേ മനസ്സ്, അതേ ദർശനം, ദൈവരാജ്യ ദർശനം. വളരണം ആദ്യം യേശു പറഞ്ഞ അനുസരിച്ച് മുമ്പേ മുമ്പേ ദൈവത്തിന്റെ രാജ്യവും നീതിയും മനുഷ്യ ആ ചിന്ത അകത്ത് കേട്ടിരിക്കുക. അല്ല എങ്കിൽ നമ്മളുടെ സാഹചര്യം എന്ത് തന്നെയായിട്ട് കാര്യമില്ല, കേട്ടു കണ്ടു ഒരു ഗുണവും ഇല്ല. മാറാൻ പറ്റത്തില്ല. ദർശനം വേറെയാണെങ്കിൽ ഈ കേൾക്കുന്ന ദൈവരായത്തിന്റെ ചിന്തകളെ ഒന്നും നിങ്ങളുടെ അകത്ത് അക്സെപ്റ്റ് ചെയ്യുകയില്ല. ചേമ്പഴയിൽ വെള്ളം വീഴുന്നത് പോലെ അതൊക്കെ ഒഴുകിപ്പോകത്തുള്ള ഒന്നും എടുക്കത്തില്ല. പക്ഷെ യേശു പറഞ്ഞ ദർശനമാണെങ്കിൽ സ്പോഞ്ചിൽ വെള്ളം വീണ പോലെ ഇരിക്കും, അതൊന്നും പുറത്ത് കളയത്തില്ല, അത് സ്വീകരിച്ചേറ്റും. ഹല്ലേലൂയ. നമ്മൾ നമ്മളെ തന്നെ ശോധന ചെയ്യുക. ഞാൻ ഇതിൽ ഏതാ ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളെ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് മനസ്സിലാക്കി തരാം. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ കേൾക്കുന്നതിനേക്കാൾ കാണുന്നതിനേക്കാൾ പ്രാധാന്യമാണ് നമ്മുടെ ഹൃദയത്തിൽ ഇതിനെ പ്രോസസ് ചെയ്യുന്ന ചിന്ത അല്ലെങ്കിൽ ചിന്തകൾ. എന്താണ് മനസ്സിലാക്കുന്നേ? വെറുതെ ഞാനത് കേട്ടതാണ്, വേറെ ഞാനത് എത്ര പ്രാവശ്യം പോയിരുന്നു അറിയാമോ? കണക്ക് പറയാ, മാറിയോ? ആള് മാറിയോ? ആള് മാറിയോ? ചിലരൊക്കെ പറയും ഞങ്ങൾ ധ്യാന കേന്ദ്രത്തിൽ ആറാമത്തെ ധ്യാനമാണ് ഇപ്പൊ കൊടുത്തത്. വെരി ഗുഡ് എക്സ്പീരിയൻസിന്റെ കണക്ക് ഓക്കെ. ആള് മാറിയോ? ആള് മാറിയോ? ആള് മാറിയില്ലെങ്കിൽ ഇതാണ് എന്റെ കാരണം. നാം കാണുന്നതിനേക്കാളും നാം കേൾക്കുന്നതിനേക്കാൾ പ്രാധാന്യമേറിയ ഒന്നുണ്ട്. ഈ കാണുന്നതും കേൾക്കുന്നതും പ്രോസസ് ചെയ്യുന്ന നമ്മുടെ ഹൃദയത്തിലെ ഒരു ചിന്തയാണ്. അതിന്റെ പേരാണ് വിഷൻ അല്ലെങ്കിൽ ദർശനം. അത് കറക്റ്റ് അല്ല എങ്കിൽ ഈ കാണുന്നതും കേൾക്കുന്നതും കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് രണ്ട് എക്സാമ്പിളുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓ ലോർഡ്, ഐ ലവ് യു. ഫാദർ, വി താങ്ക് യു ആൻഡ് ഗിവ് യു ഗ്ലോറി. എന്നോട് കൂടെ സഹകരിക്കണേ. ഇത്തിരി ടെക്നോളജി പഠിക്കണം. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്ത് തരാം. ലോഡല്ലോ. സഹോദരങ്ങളെ, നിങ്ങള് ഈ സ്ക്രീനിൽ കാണുന്ന ആ സംഭവം എന്ന് പറയുന്നത് ഒരു കോയിൻ കൗണ്ടിങ് മെഷീൻ, ഹെവി ഡ്യൂട്ടീസ് കോയിൻ കൗണ്ടിങ്. അത് പഴയ മോഡലാണ്, പക്ഷെ വളരെ നല്ലത്. കർത്താവ് കൃപയാ ഇതിന്റെ റിപ്പയറിംഗ് വർക്ക് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, എന്നെ കൊണ്ട് ചെയ്യിക്കുന്നത്. അതുകൊണ്ട് ഇത് പരിചയമുള്ളതുമാണ് നിങ്ങളുടെ മുമ്പിലാണ്. ഇത് ബാങ്കുകളിലാണ് സാധാരണ കാണുന്നത്. അവർക്ക് കണ്ടമാനം കോയിൻസ് വരുമ്പോൾ അത് ഒരാൾ ഇരുന്ന് നിന്ന് കൗണ്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോ അതിനെ കോയിനുകൾ, അതായത് ഒരു ഒരു രൂപയുടെ ഉണ്ടാകും, 50 പൈസയുണ്ട്, 25 പൈസ ഉണ്ടാകും, ഒക്കെ ഉണ്ടാകും. അപ്പൊ ഇതെല്ലാം അവിടെ മിക്സ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഇതിനൊക്കെ തരം തിരിച്ച് കൗണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ ഒരു ലബോറിയസ് പരിപാടിയാണ്. അപ്പോ അതിനെ ഓവർകം ചെയ്യാനുള്ള മെഷീനാണിത്, കോയിൻ കൗണ്ടിങ് മെഷീനാണ്. അപ്പൊ നിങ്ങളത് കണ്ടിട്ടില്ല എങ്കിൽ ഇതിന്റെ കോയിൻ ഇടുന്ന ഹോപ്പർ എന്ന് പറയും, ഇതാണ്, ഇത് കണ്ടോ, ഇവിടെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ വലിയ ഒരു ഏരിയ ആണത്, അത് മുകളിൽ നിന്ന് തുടങ്ങി താഴേക്ക് വരും. അതിനുശേഷം ഈ ഭാഗത്തുകൂടെ, ദാ ഈ ചെറിയ ഹോള് കണ്ടോ, ഇതിലൂടെ നമുക്ക് വേണ്ട കോയിൻ ഏതാണോ അത് എണ്ണി പുറത്തേക്ക് വരും. തുടർന്ന് നമ്മളത് ബാഗുകളിലാക്കി അതിനെ സ്റ്റാപ്ലർ ചെയ്ത് അതിന്റെ മുകളിൽ ഇപ്പൊ 100 100 ആണെങ്കിൽ 100 100 എന്ന് എഴുതി അങ്ങ് വിട്ടാണ്. ഇനി അപ്പോൾ തന്നെ ഈ ഭാഗം കണ്ടോ, ഇവിടെ വേറൊരു ഹോൾ, ഇതിലൂടെ ഇപ്പൊ നമുക്ക് 50 ആണ് വേണ്ടത്, 50 pills ആണ് വേണ്ടത്, അല്ലെങ്കിൽ 25 pills ആണ് വേണ്ടതെന്ന് ഇരിക്കുക. 25 ഇന്റെ കോയിൻസ് ആണ് നമുക്ക് വേണ്ടത് കൗണ്ട് ചെയ്ത് വരേണ്ടതെങ്കിൽ ആ 25 മാത്രം ഇതിലൂടെ വരത്തുള്ളൂ. ബാക്കി ഇതിലിട്ടിരിക്കുന്നത് 50 ഒരു രൂപയുടെയും 50 pillsന്റെയും ഒരു രൂപയുടെയും ആയ ആ കോയിനുകൾ ഉണ്ടെങ്കിൽ അതൊന്നും ഇതിലൂടെ വരില്ല, അതെല്ലാം ഇതിലൂടെ പുറത്തേക്ക് ചാടും. 25 മാത്രം ഇതിലൂടെ ഇറങ്ങും. അപ്പൊ നമ്മളൊക്കെ ശ്രദ്ധിച്ച് ഇവിടെ ഇട്ടതെല്ലാം കൂടി ചേർത്താണല്ലോ. ഇത് നമുക്ക് അടുത്തൊരു പിക്ചറിലേക്ക് കൊണ്ടുവരാം, അപ്പൊ കുറച്ചുകൂടി മനസ്സിലാവും. ഇത് ഇട്ടത് ഇവിടെ എല്ലാം കൂടി മിക്സ് ആയിട്ടാണല്ലോ ഇട്ടത്. ഒരു ദിർഹംസ് ഉണ്ട്, 50 ഒരു രൂപയുണ്ട്, 50 pills 50 paisa ഉണ്ട്, 25 paisa ഉണ്ട്, എല്ലാവരും മിക്സ് ആയിട്ടാണല്ലോ ഇട്ടത്. പക്ഷെ എന്താണ് ഇതിലൂടെ ഇതിലൂടെ 25 പൈസ മാത്രം പുറത്തേക്ക് ഇറങ്ങിയത്? മറ്റൊന്നും പുറത്തേക്ക് ഇറങ്ങാതെ അതിലൂടെ 20 പൈസ മാത്രം പുറത്തേക്ക് ഇറങ്ങിയത്? ധ്യാനകേന്ദ്രത്തിൽ വന്ന് എല്ലാവരും കേട്ടതാണല്ലോ, എല്ലാം കൂടെ ആന്തരിച്ച് കേട്ടതാണോ? പക്ഷെ ഇതിന് ചിലർക്ക് മാത്രം എന്താ മാറ്റം വന്നത്? എന്താ ചിലർക്ക് മാറ്റം വരാഞ്ഞ്? ചിലർക്ക് ചിലർക്കൊരു പറയാറുള്ള ഞാൻ കേൾക്കുന്നത്, ഇയാൾക്ക് എത്ര ധ്യാനം കൂടിയത്, അയ്യാക്കൊരു മാറ്റം, ഇവിടെ നിരന്തരം ഉള്ളതാണല്ലോ, ഇയാൾക്കൊരു മാറ്റം, ദാ എത്ര പ്രാവശ്യമാണ്, ദാ ഇതിലൂടെ 1 രൂപ ഇടുന്നത് 50 പൈസ ഇതിലൂടെ കയറിപ്പോണേ, പക്ഷെ ഇവിടെ ഒന്ന് 20 പൈസ മാത്രമേ ഇത് പുറത്തിറങ്ങുന്നുള്ളൂ. എന്റെ കാരണം എന്നാന്നറിയാം, ഇതിന്റെ ഉള്ളിലെ ഒരു സെറ്റിംഗാണ്, ആ സെറ്റിംഗ് നടത്തുന്നത് ഇതിന്റെ ഓപ്പറേറ്ററാണ്. ഓപ്പറേറ്റർ ഏത് ടൈപ്പ് സെറ്റിംഗ് ഇതിന്റെ ഉള്ളിൽ ചെയ്തു കൊടുക്കുന്നു, അതനുസരിച്ച് മാത്രമേ ആ കോയിൻ സെപ്പറേറ്റ് ചെയ്യപ്പെടും. നിങ്ങളുടെ കാണാം, ഇവിടെ ഒരു നോബ് കണ്ടോ, ഈ നോബ് ഇവിടെ 25 എഴുതിയിരിക്കണം, 25 പൈസ. ഇത് 50 എഴുതണം, 50 പൈസ. ഇവിടെ ഒന്ന് എഴുതണം, 1 രൂപ. ഈ നോബ് എങ്ങോട്ടേക്ക് തിരിച്ചു വെക്കണം? 21 തിരിച്ചു കൊടുത്താൽ ഇതിലൂടെ 25 പൈസ മാത്രമേ ഉള്ളിലും, ബാക്കി എല്ലാം ഇതാ വേസ്റ്റ് എന്നുള്ള രീതിയിൽ പുറത്തേക്ക് എന്നുള്ള രീതിയിൽ ഇതിലൂടെ പുറത്തേക്കാണ് ഈ എക്സിറ്റിലൂടെ. ഇനി 50 നമ്മൾ തിരിച്ചിരുന്നതെങ്കിൽ, ഈ നോവ 50 പൈസ തിരിച്ചിരുന്നതെങ്കിൽ ഈ ഹോളിലൂടെ 50 പൈസ മാത്രമേ പുറത്തേക്ക് ഇറങ്ങൂ, ബാക്കിയൊന്നും ഇറങ്ങത്തില്ല. ഒന്നിലേക്കാണ് ഇടുന്നതെങ്കിൽ ഇതിലൂടെ ഒന്ന് 1 ഗ്രാംസ് ഉള്ളത് 1 രുപ്പി ഉള്ളത് മാത്രമേ വെളിതരും, ബാക്കി ഇറങ്ങത്തില്ല. നമ്മൾ വേണം ഈ നോവ് സെറ്റ് ചെയ്യുവാൻ. ഈ നോബ് ഇതിന്റെ ഇതാണ് നമ്മളുടെ ദർശനത്തിന് തുല്യം. നമ്മൾ വേണം നമ്മുടെ ഉള്ളിലെ ദർശനം സെറ്റ് ചെയ്യാൻ. യേശു പറഞ്ഞത് സെറ്റ് ചെയ്യണോ, അതോ ഈ ലോകത്തിന്റെ ദർശനം സെറ്റ് ചെയ്യണോ, അതോ ഈ ലോകത്തിന്റെ മതദർശനം സെറ്റ് ചെയ്യണോ എന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ഏത് സെറ്റ് ചെയ്യണോ അതനുസരിച്ച് കാര്യങ്ങൾ പൊട്ടിക്കാം. പിടുത്തം കിട്ടിയോ സഹോദരങ്ങൾ? ഹല്ലേലൂയ. അല്ലാതെ ഇതിലേക്ക് ഏത് കോയിൻ ഇട്ടു എന്നുള്ളതല്ല വിഷയം. 1 രൂപയുടെയും 50 പൈസയുടെയും 25 പൈസയുടെ ഒക്കെ ഇട്ടു, അതല്ല പ്രധാനം, അത് ഇടേണ്ട ആവശ്യമുണ്ട്. പക്ഷെ അതല്ല പ്രാധാന്യം, അതിനേക്കാൾ പ്രാധാന്യമാണ് ഇവിടുത്തെ സെറ്റിംഗ്. 25 വേണോ, 50 വേണോ, 1 രൂപയിലേക്ക് വേണോ, ഇതേപോലെ നാം കേൾക്കുന്നതും കാണുന്നതും പ്രാധാന്യമാണ്, അതിനേക്കാൾ പ്രാധാന്യമുള്ളതാണ് അത് പ്രോസസ് ചെയ്യുന്ന നമ്മുടെ ഉള്ളിലെ ചിന്തകൾ. മനസ്സിലായോ സഹോദരങ്ങളെ? ദൈവം എത്ര നന്നായി പഠിപ്പിക്കുന്നു അല്ലേ. ഹല്ലേലൂയ. ശ്രീജേ, ഇനി ബാക്കിയുള്ളതെല്ലാം ഇതിലൂടെ പുറത്തേക്ക്. എന്താണോ നമ്മൾ സെറ്റ് ചെയ്യുന്നത് അത് മാത്രമേ വരൂ. നമ്മുടെ ദർശനം ലോക ദർശനമാണ് എങ്കിൽ, ലോകത്തിന്റെ ചിന്തകളാണ് എങ്കിൽ, നമ്മുടെ ഉള്ളിൽ ഇതാ ദൈവരാജ്യത്തിന്റെ ഒന്നും സെറ്റപ്പ് ആകത്തില്ല, ഉള്ളൊന്നും പിടിക്കത്തില്ല. പകരം ലോകത്തിന്റെ ഏതെങ്കിലും വചനം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് അതുമായിട്ട് ലോകത്തിൽ എന്തെങ്കിലും കിട്ടുന്നതിനെ കുറിച്ച് പറഞ്ഞാൽ അത് നമ്മൾ പിടിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ സെറ്റിംഗ് അതാണ്, നമ്മുടെ സെറ്റിംഗ് അതാണ്. ഹല്ലേലൂയ. അതായത് ഇപ്പൊ ഒരു വചനം നോക്കുകയാണെങ്കിൽ ഇങ്ങനെ പറയാം, അവര് രാത്രി മുഴുവൻ വലയിട്ടു, അവർക്ക് ഒന്നും കിട്ടിയില്ല. പക്ഷേ യേശു പറഞ്ഞു അവർക്ക് വലയിട്ടു, അവർക്ക് ദാ നിറയെ മീൻ കിട്ടി. ഒരു ഭാഗത്ത് എനിക്ക് 152 159 മത്സ്യങ്ങൾ കിട്ടിയതായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ അവര് അത് വലിയ മീനാ കിട്ടിയത്, വലിച്ചു കയറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ ലോക ദർശനമായിട്ടാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ നമ്മൾ ഉടനെ ഉടനെ പ്രസംഗിക്കും. നിന്റെ പ്രശ്നം എന്താ? നിന്റെ പ്രശ്നം എന്താ? നിനക്ക് കിട്ടുന്നില്ലയോ? നിനക്ക് കിട്ടുന്നില്ലയോ? ഇതാ യേശു പറഞ്ഞു, വലയിറക്കി നിറയെ കിട്ടി, നിറയെ കിട്ടി. ഈ വചനം ലോകദർശനമായിരിക്കുന്ന വ്യക്തികൾക്ക് പെട്ടെന്ന് ക്യാച്ച്. കാരണം അവരുടെ ചിന്ത അതാ, അവരുടെ ചിന്ത അതാ, പെട്ടെന്ന് അവർക്കത് ക്യാച്ച്. അത് ഇല്ലെന്നല്ല ഈ പറയുന്നത്, കാരണം അവർക്ക് അത് മാത്രമേ ക്യാച്ച് ചെയ്യൂ, അത് മാത്രമേ ക്യാച്ച് ചെയ്യൂ. ഇനി ദൈവരാജ്യ ദർശനവുമായിട്ടാണ് ഒരാൾ ഇരിക്കുന്നത്. കർത്താവ് ഈ മീനെല്ലാം വലിച്ച് സോറി ശിഷ്യന്മാർ മീനെല്ലാം വലിച്ച് അത് മുമ്പ് കയറ്റി അകത്ത് കയറ്റിയപ്പോ കർത്താവ് ഒരു മീനെയും അവര് പിടിക്കാതെ, അവരുടെ ഒരു മീനും വേണ്ടാതെ ഇവിടെ അവർക്ക് വേണ്ടി ഫിഷ് തന്തൂരി റെഡിയാക്കിയിരിക്കുക കരയില്. അവരുടെ ഒരു മീനും വേണ്ട, നിങ്ങൾ പിടിച്ച ഒന്നും വേണ്ട, എനിക്കുണ്ട് മീൻ. എന്നിട്ട് കർത്താവ് പത്രോസിനോട് ഒരു ചോദ്യം ചോദിച്ചു, ദൈവരാജ്യ ദർശനക്കാരന് അവിടെ കയറുന്നു, അവിടെ നിന്റെ നമ്മുടെ സെറ്റിംഗ് ദൈവരാജ്യമാണെങ്കിൽ ഉടനെ അവിടെ കയറുന്നു. കർത്താവ് ചോദിച്ചൊരു ചോദ്യം ഇതാ, നീ അവിടെ 159 ഞാൻ ചിന്തിക്കുന്നു, 59 വലിയ മനുഷ്യോ, ഭയങ്കര അന്ന് വലിയ മനുഷ്യോ, വലിയ വില കിട്ടും. നീ ഇവയേക്കാൾ അധികം എന്നെ സ്നേഹിക്കുന്നു. മലയാളത്തില് ഇതിനേക്കാളെന്ന് കണ്ടു വന്നു, നീ ഇവയേക്കാൾ അധികം. ഈ 100 ഞാൻ പറഞ്ഞിട്ട് വലിയൊരു അത്ഭുതം നടന്നു, ഓക്കേ, ദാറ്റ്സ് ഓക്കേ. പക്ഷെ അതിൽ നിന്ന് കിട്ടിയ ആ വരുമാനത്തെക്കാൾ അധികം നീ എന്നെ സ്നേഹിക്കുന്നു. ദൈവരാജ്യം അകത്ത് സെറ്റ് ചെയ്തെങ്കിൽ അവന്റെ കണ്ണ് ആദ്യം അങ്ങോട്ടേക്ക്. ഈ ലോകമല്ല, ലോകത്തിലുള്ളതല്ല, അതൊക്കെ എനിക്ക് ദൈവം തന്നതുകൊണ്ട് പ്രാധാന്യമുള്ളതാണ്, ഞാൻ എന്റെ കെയർ ടേക്കറാണ്. പക്ഷെ അതിനേക്കാൾ എനിക്ക് പ്രാധാന്യം എനിക്ക് എന്റെ കർത്താവാണ്. കർത്താവിക്കുന്നു, പത്രോസേ നീ ഇതിനേക്കാൾ അധികം എന്നെ സ്നേഹിക്കുന്നു. വീണ്ടും വീണ്ടും 3 ചോദിച്ചു, പത്രസഹോദരൻ പൊട്ടിപ്പോയി. കാരണം ഇതിനു മുമ്പ് 3 തന്റെ നാഥനെ തള്ളി പറഞ്ഞതാ, വീരവാദം മുഴക്കിയതാ. ഇപ്പൊ ഇവിടെ വീരവാദം മുഴക്കാൻ പത്രോസ് ഇല്ല. താൻ ഇത് കർത്താവ് വീണ്ടും വീണ്ടും ചോദിക്കുമ്പോ താൻ ഓർക്കുന്നു, ഒരുപക്ഷെ തന്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ തന്റെ നാഥനെ തള്ളി പറഞ്ഞതായിരിക്കാം. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ സെറ്റപ്പ് ഏതാണോ അതനുസരിച്ചിരിക്കും നമ്മുടെ ഒരു കാര്യം കേൾക്കുമ്പോൾ നമ്മൾ ഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് യേശു പറഞ്ഞ ആദ്യം ചെയ്തോളാം, മുമ്പേ നമ്മുടെ ഹൃദയത്തിലെ സെറ്റപ്പ് ദൈവരാജ്യം എന്ന ദർശനമാകണം. യേശുവിന്റെ ഹൃദയത്തിലെ സെറ്റപ്പ് അതായി. ലോർഡ് ഐ ലവ് യു. ഇനി നിങ്ങൾക്ക് ഒന്നുകൂടി ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ശ്രമിക്കാം. ലോർഡ് ഐ ലവ് യു. ഫാദർ ഐ താങ്ക്. Father, I love you. Father, I love you. നിങ്ങൾ ഈ എന്റെയൊക്കെ ചെറുപ്പത്തില് ഞങ്ങളുടെ അപ്പന്റെ വീടും അപ്പന്റെ ചേട്ടന്റെ വീടും ഒരു പാടത്തിന്റെ അപ്പുറവും അതിന്റെ ഇടയിൽ കൂടി ഒരു ടാർക്ക റോഡും പുതിയ കാവൻ. അപ്പൊ അപ്പന്റെ ചേട്ടന് മില്ലുണ്ട്, മില്ല്, അവര് കൃഷിക്കാർ. അപ്പോ ആ മില്ലിലേക്ക് അവിടെ നിന്ന് അരിയൊക്കെ കൊണ്ടുപോകുന്ന ഞാൻ കാണാറ്, ആളുകൾ പൊടിക്കാൻ കൊണ്ടിരുന്നതും ഒക്കെ ആയിട്ട് കാണാറ്. അപ്പോ ഇതാ മില്ലിലേക്ക്, നിങ്ങളും പലരും മില്ലിൽ പൊടിക്കാനൊക്കെ പോയിട്ടുള്ളവരായിരിക്കും, അതിന്റെ ഒരു ഹോപ്പർ ഉണ്ട്, ഇത് പൊടിക്കുന്ന മെഷീനാണേ, അതിന്റെ ഒരു ഹോപ്പർ. അതിലേക്ക് ഇതാ അരിയാണെങ്കിൽ അരി, ഗോതമ്പാണെങ്കിൽ ഗോതമ്പ് ഇട്ടു. ചിലപ്പോ ആള് പറഞ്ഞേക്കാം തരിയായിട്ട് മതി കേട്ടോ, ചിലപ്പോ വളരെ പൊടിയായിട്ട് മതി കേട്ടോ, ഏത് ലെവലിൽ പൊടിക്കണം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതനുസരിച്ച് അവര് ഇതിന്റെ ഉള്ളിൽ ചെറുതാണ്, ഈ ഒരു റൗണ്ട് ഇട്ടെങ്ങനെ ഉണ്ടോ, ഈ റെഡ് റൗണ്ട് ഇട്ടെങ്ങനെ ഉണ്ടോ, ഇവിടെ ചില സെറ്റപ്പിൽ ഏത് രീതിയിൽ പൊടിയണമെന്ന്, നന്നായിട്ട് പൊടിയണമെങ്കിൽ അതനുസരിച്ചുള്ള സെറ്റപ്പ് ഒരു ബ്ലേഡ് ആയിരിക്കാം, എനിക്ക് അറിയത്തില്ല. ആ ഒരു സെറ്റപ്പ് ഇവിടെ ചെയ്യും. സെറ്റപ്പ് ചെയ്തു കഴിഞ്ഞാൽ ചെറിയ ചെറിയ തരി മതിയെങ്കിൽ അവർ വളരെ പൊടിയുന്ന ബ്ലേഡ് എടുത്തില്ല, അല്ലെങ്കിൽ ആ സെറ്റപ്പ് ചെയ്യില്ല. അപ്പോ ഇതിലൂടെ ആ പൊടിക്കുന്ന ആൾ ഇട്ടു കൊടുക്കുന്ന ആ ധാന്യം അതുപോലെയാണ് നാം കാണുന്നതും കേൾക്കുന്നതും. അപ്പോ നാം കാണുന്നതും കേൾക്കുന്നതും അല്ല ഏത് രീതിയിൽ അത് പൊടിയണമെന്ന് തീരുമാനിക്കുന്നത്. ഇതിന്റെ ഉള്ളിലെ ആ ബ്ലേഡിന്റെ സെറ്റപ്പാണ് ഏത് രീതിയിൽ അത് പൊടിയണമെന്ന് തീരുമാനിക്കും. ഇതേപോലെ നാം കാണുന്നതും കേൾക്കുന്നതും അല്ല അത് ഏത് രീതിയിൽ നമ്മുടെ ഉള്ളിൽ ഫലമായി തീരണമെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ അതിനു മുമ്പുള്ള സെറ്റപ്പാണ്, ചിന്തയുടെ സെറ്റപ്പാണ്, ദർശനമാണ് നാം കാണുന്നതും കേൾക്കുന്നതും ഏത് രീതിയിൽ തിരിയണമെന്ന് തീരുമാനിക്കും. ഇവിടുത്തെ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കും. ഹല്ലേലൂയ. അപ്പോ ഇനി ഇതും മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് നാടകം ഒന്ന് പറഞ്ഞു തരാം. വീട്ടിൽ നടക്കും മിക്സി, ദ മിക്സർ ഗ്രൈൻഡർ, ഇത് നമുക്കറിയാവുന്നത്. ചിലത് അരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു, ചിലത് പൊടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു, ചിലത് മുറിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പോ ഇട്ട് കൊടുക്കുന്ന സാധനം ഒന്ന് തന്നെയായിരിക്കും, പക്ഷേ അത് ഏത് രീതിയിൽ വേണമെന്ന് തീരുമാനിക്കുന്നത് ആ സാധനമല്ല, ഇട്ട് കൊടുക്കുന്ന സാധനമല്ല, അതിന്റെ ഉള്ളിലെ ബ്ലേഡിന്റെ സെറ്റപ്പാണ്. ഇതേപോലെ തന്നെ നമ്മൾ കാണുന്നത് കേൾക്കുന്നതും അല്ല നമ്മുടെ ജീവിതത്തിലൂടെ ഏത് റിസൾട്ട് പുറപ്പെടണമെന്ന് അത്യന്തികമായി തീരുമാനിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലെ അത് പ്രോസസ് ചെയ്യുന്ന ചിന്തകളാണ്, നമ്മുടെ ദർശനം. ശ്രദ്ധിച്ചാട്ടെ, ഇതിന്റെ പാത്രത്തിന്റെ ഉള്ളിലുള്ള ബ്ലേഡ്, ഈ പാത്രം ആ പാത്രത്തെയാണ് ഇവിടെ കാണിക്കുന്നത്, അതിന്റെ ഉള്ളിലുള്ള ബ്ലേഡാണ് തീരുമാനിക്കുന്നത് ഇട്ടുകൊടുക്കുന്നത് ഏത് രീതിയിൽ പ്രോസസ് ചെയ്യണം, തരിയാക്കണോ പൊടിയാക്കണോ അരയ്ക്കണോ തീരുമാനിക്കുന്നത്. ചില ബ്ലേഡുകളെ ഇവിടെ കാണിച്ചു തരാം. ഇതാ പല പല ബ്ലേഡുകളാണ്, അരയ്ക്കുന്നതുണ്ട്, പൊടിക്കുന്നതുണ്ട്, ഇത് മുറിക്കുന്നതുണ്ട്. ഇതിട്ട് കഴിഞ്ഞാൽ കഷ്ണം കഷ്ണമായിട്ട് നമുക്ക് സാധനങ്ങളെ പീസ് പീസായിട്ട് കിട്ടും ഈ ബ്ലേഡ് ഇട്ട് കഴിഞ്ഞാൽ. എന്നാൽ മറ്റ് ചില ബ്ലേഡ് ഇട്ട് കഴിഞ്ഞാൽ പൊടിക്ക് കിട്ടും, വേറെ ചില ബ്ലേഡ് ഇട്ട് കഴിഞ്ഞാൽ അരഞ്ഞ്. പക്ഷെ ഇട്ട സാധനമെല്ലാം ഒന്നായിരിക്കും. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഉള്ളിലെ റൈറ്റ് ആയിട്ടുള്ള വിഷൻ നമ്മുടെ ഉള്ളിലില്ല എങ്കിൽ, നമ്മൾ റിസീവ് ചെയ്യുന്ന ദൈവം നമുക്ക് തരുന്ന ചിന്തകൾ, നമ്മളെ ദൈവം ആഗ്രഹിക്കുന്ന സാഹചര്യങ്ങൾ, ഇതിലൂടെ നമ്മൾ റിസീവ് ചെയ്യുന്നത് ദൈവത്തിന്റെ ചിന്തകൾ തന്നെയായിരിക്കും. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ റിസൾട്ട് വരുന്ന വ്യത്യാസം ഉണ്ടാകും. കർത്താവ് പറഞ്ഞ ദർശനമാണോ നമ്മുടെ ദർശനം? മനുഷ്യപുത്രന്മാരെ ദൈവപുത്രന്മാരാക്കി മാറ്റുക, ആ ദർശനമാണോ നമ്മുടെ ദർശനം? അങ്ങനെയെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, കർത്താവ് പറഞ്ഞ ചിന്തകളിലൂടെ നമ്മൾ ഓരോരുത്തർ ഇനി നമ്മൾ ജീവിക്കാതെ ദൈവം നമ്മൾ ജീവിപ്പാൻ നമ്മൾ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ഓരോ നിമിഷവും ദൈവം നമ്മളിൽ വസിപ്പാൻ, ആ ദൈവത്തിന്റെ തിരുനുവാസമാകുവാൻ നമ്മൾ നമ്മുടെ സ്വയത്തെ ത്യജിച്ചു കളഞ്ഞ് ക്രിസ്തു നമ്മളെ ജീവിപ്പാൻ നമ്മൾ നമ്മളെ തന്നെ ഏൽപ്പിച്ചു. അങ്ങനെ മനുഷ്യമക്കളായ നമ്മൾ ദൈവമക്കളായി, ദൈവമക്കളെ ദൈവം വിളിക്കുന്ന പേരാണ് തിയോസുകൾ എന്ന് ചിലർക്കും ഇത് മാത്രം കണ്ടവർക്ക് സംശയം ഉണ്ട്. അതുകൊണ്ട് ആ ഒരു പോയിന്റ് തൊട്ടിട്ട് നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിക്കാം. ദൈവമക്കളെ ദൈവം വിളിക്കുന്ന പേരാണ് എലോഹിമുകൾ. ഇന്നലെ ഇല്ലാത്തവർക്ക് വേണ്ടി ആ ഒരു ഭാഗം ഒന്ന് തൊട്ട് നമുക്ക് പോകാം. സങ്കീർത്തനം 82. എന്നാൽ അത് നിങ്ങൾക്കൊരു എക്സ്ക്യൂസ് അല്ല, നിങ്ങൾ ഇന്നലത്തെ പോയി കേൾക്കണം, കാരണം ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സങ്കീർത്തനം 82 അതിന്റെ 1
ദൈവം ദേവസഭയിൽ നിൽക്കുന്നു, അവൻ ദേവന്മാരുടെ ഇടയിൽ ന്യായം വിധിക്കുന്നു.
ആ ട്രാൻസ്ലേഷൻ പോരാ, അങ്ങനെയല്ല ട്രാൻസ്ലേഷൻ. ഇംഗ്ലീഷിൽ കുറച്ചും കൂടി ക്ലിയർ ആണ്, എന്നാൽ അതിന്റെ ഒറിജിനൽ ലാംഗ്വേജിലേക്ക് വരുമ്പോൾ കുറേ ക്ലിയർ ആണ്. ദൈവം ദേവസഭയിലല്ല നിൽക്കുന്നത്, ദൈവം ദൈവങ്ങളുടെ സഭയിൽ നിൽക്കും. ദൈവം ദൈവങ്ങളുടെ സഭയിൽ നിൽക്കും. ഇംഗ്ലീഷിൽ വായിക്കുമ്പോ ഞാൻ കെ ജി വായിക്കാം, ഗോഡ് സ്റ്റാൻഡ് ഇൻ ദ കോൺഗ്രിഗേഷൻ ഓഫ് ദി മൈറ്റി, ഹി ജഡ്ജത് എമംഗ് ദി ഗോഡ്സ്, ദൈവങ്ങളുടെ. യേശു വായിക്കാം, God standeth in the congregation of God, he judgeth among gods. ദൈവങ്ങളെ ന്യായം വിധിക്കുന്ന ഒരു ദൈവം, ദൈവങ്ങളുടെ സഭയിൽ നിൽക്കുന്ന ദൈവം. ഇനി ആ ദൈവങ്ങൾ ആരാണ്? അപ്പോ ഇന്നലെ കേട്ടു ഏകസത്യ ദൈവവും ദൈവങ്ങളും അല്ലേ. അപ്പോ ഈ ദൈവങ്ങൾ ആരാണ്? ഈ ദൈവങ്ങൾ, ദൈവം എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, ആദ്യത്തെ ദൈവം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞ യേശു പറഞ്ഞ ഏക സത്യ ദൈവം, മായപിതാവ്, മോണോസ് അലറ്റിനോസ് തിയോസ്. എന്നാൽ ദൈവങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരാണ്? അതിന്റെ ആറാം വാക്യം, ദൈവങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ പുത്രന്മാരെയാണ്. തിയോസുകൾ എന്ന് വിളിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ പുത്രന്മാരെയാണ്. അതിന്റെ ആറാം വാക്യം വായിച്ചാട്ടെ,
നിങ്ങൾ ദേവന്മാർ ആകുന്നു എന്നും നിങ്ങളൊക്കെയും അത്യുന്നതന്റെ പുത്രന്മാർ എന്നും ഞാൻ പറഞ്ഞു.
ദൈവം പറയുകയാണ്, നിങ്ങൾ ദേവന്മാരെന്നല്ല, അത് മലയാളം അങ്ങനെ ആക്കി, അങ്ങനെ ആയിപ്പോയതാണ്. അങ്ങനെയല്ല യഥാർത്ഥം, ഇവിടെ എഴുതിയിരിക്കുന്നു, ഇംഗ്ലീഷ് വായിക്കാം, ഐ സെഡ് യു ആർ ഗോഡ്സ് ആൻഡ് ഓൾ ഓഫ് യു ആർ ദ സൺസ് ഓഫ് ദ മോസ്റ്റ് ഹൈ. സ്ക്രീൻ ഷെയർ ചെയ്തിട്ടില്ല അല്ലെ, ഷെയർ ചെയ്തേക്കാം, കാരണം ഇത് കഴിഞ്ഞാൽ പലർക്കും ഇത് നോക്കാനുള്ള മനസ്സൊന്നും ഉണ്ടായിട്ടില്ല, കാരണം അത്രത്തോളം ഇമ്പോർട്ടൻസ് അവരെ നിന്നും കൊടുത്തിട്ടുണ്ടാകില്ല. പക്ഷെ അവർക്ക് ഇവിടെ ഒന്നൊന്ന് കൊടുത്തേക്കാം, ശ്രദ്ധിച്ചേ, ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ എഴുതിയിരിക്കുകയാണ്, ഐ സെഡ്, ദൈവം പറഞ്ഞു, യു ആർ ഗോഡ്സ്, നിങ്ങൾ ദൈവങ്ങളാകുന്നു. അപ്പൊ ഈ ദൈവങ്ങൾ ആരാ? ദൈവം പറയാണ്, ആൻഡ് ഓൾ ഓഫ് യു സൺസ് ഓഫ് ദ മോസ്റ്റ് ഹൈ, അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രന്മാരാണ് നിങ്ങളെല്ലാം. അപ്പൊ ഇവരെയെല്ലാം ദൈവം ഞാൻ വിളിക്കുന്നേ, ഇവരെയെല്ലാം ദൈവം വിളിക്കുന്ന, ദൈവത്തിന്റെ പുത്രന്മാരെ ദൈവം വിളിക്കുന്ന ദൈവങ്ങൾ എന്നാണ്. എബ്രായ ഭാഷയിൽ പറഞ്ഞാൽ എലോഹിമുകൾ. എലോഹീം എന്ന വാക്ക് ഉൽപ്പത്തി ഒന്നാക്കിയത്തിൽ കാണാം, ആദിയിൽ എലോഹീം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അതേ വാക്ക് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതാ ഇതുമായിട്ടുള്ള ബന്ധത്തില് നമുക്ക് ഹെബ്രായ ഭാഷ ബൈബിളിലൂടെ അറിയാവുന്ന, മനസ്സിലാക്കാൻ കഴിയാവുന്ന ഈശോ ബൈബിളാണ് ഇപ്പൊ സ്ക്രീനിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതില് സങ്കീർത്തനം 82 ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, തൊട്ടിട്ട് അങ്ങ് പ്രാർത്ഥിക്കാൻ കയറുകയാണ്. നിങ്ങൾ കൺഫ്യൂഷൻ ആയിട്ട് ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാം. ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുന്ന കാര്യം 82 സങ്കീർത്തനം 1 വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, God standeth in the congregation of the mighty and he judgeth among gods. So this is God. The H430 strong reference number. Think of the Ghana screen. Lipo. Our daily reading is Elohim. This reference thanne aana ulpati onne. Onne ilo namal kaanan kadi no. Adil deyo magash mungi sushpichu. Elohim. Ini. Gods na daily reading is. ദൈവങ്ങളുടെ സഭയിൽ നിൽക്കി നിൽക്കിയിരിക്കുന്നു. ആ ദൈവങ്ങളെ കുറിച്ച് വായിക്കുമ്പോൾ ഇത് തന്നെയാണ് അവിടുത്തെ, ഇതാണ് ആ ദൈവങ്ങളെ കുറിച്ചാണ് ഇപ്പോ പറയുന്നത്. അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒന്നോടെല്ലാം ഫാദർ ഐ താങ്ക് യു, ഇതാ അവിടെ എഴുതിയിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് കാണാൻ തേണ്ടോ, ഗോഡ്സ് എന്ന് പറഞ്ഞിരിക്കുന്നതും അതും എന്ത് തന്നെയാണ്? അതും എലോഹീം തന്നെയാണ്. H430 സ്ട്രോങ് റെഫറൻസ് നമ്പർ H430, എലോഹീം തന്നെയാണ്. എന്നാൽ ദാ ദൈവത്തെ കുറിച്ച് പറയുന്ന, പിതാവിനെ കുറിച്ച് പറയുന്ന അത് തന്നെയാണ്, എലോഹീം തന്നെയാണ്. അപ്പോ ഈ എലോഹീമുകൾ ആരാണ്? അതാണ് അതിന്റെ ആറാം വാക്യം. ആ എലോഹീമുകൾ, ദൈവങ്ങൾ ആരാണ്? ആ ദൈവങ്ങളാണ് ദൈവത്തിന്റെ പുത്രൻ. ആ ദൈവങ്ങളാണ് ദൈവത്തിന്റെ പുത്രൻ. ഇതാണ് ആറാം വാക്യം. അവിടെ പറയുന്നു, ഐ ഹാവ് സെഡ്, ദൈവം പറഞ്ഞു, യു ആർ ഗോഡ്സ്, നിങ്ങൾ എലോഹീമുകളാകുന്നു. ആരാണ് ഈ എലോഹീം? അത് എഴുതിയിരിക്കുന്നു. And all you are the children of the Most High. നിങ്ങൾ എല്ലാവരും അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രന്മാർ. നമ്മൾ അത്യുന്നതന്മാരല്ല, അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രന്മാരായ എലോഹീമുകളാണ്. ഇതിലേക്കാണ് ദൈവ ക്രിസ്തുവിലൂടെ നമ്മളെ വിളിക്കുന്നത്, ദൈവപുത്രന്മാരായി. യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അത്യുന്നതന്റെ പുത്രന്മാരാകുവാൻ, എലോഹീമുകളാകുവാൻ ദൈവ അധികാരം കൊടുത്തിരിക്കുന്നു. ആർക്ക്? മനുഷ്യപുത്രന്മാർക്ക്, ആദമുകൾക്ക്. ഹല്ലേലൂയ. ഇതാണ് വെളിപ്പാട് 21 എളി പറയുന്നത്, ജയിക്കുന്നവൻ ദൈവത്തിന്റെ മകൻ, ജയിക്കുന്നവൻ തിയോസ്, ജയിക്കുന്നവൻ എലോഹീം. ഹല്ലേലൂയ. ഏക സത്യ ദൈവമായ നമ്മുടെ സ്വർഗീയ പിതാവിന്റെ മക്കളായി ദൈവം നമ്മൾ വിളിച്ചിരിക്കുക. ഇതാണ് യേശു പ്രസംഗിച്ച സുവിശേഷം. ഇതാണ് നമ്മൾ പ്രസന്റ് ചെയ്യേണ്ടത്. പക്ഷെ കൈനാളുകളിൽ നമ്മൾക്ക് അറിവില്ല, അതുകൊണ്ട് ഇതല്ല പ്രസന്റ് ചെയ്തത്. ഈ ലക്ഷ്യം നമുക്ക് മറിഞ്ഞുപോയി. സത്യം പറഞ്ഞു 4:4 പിശാച് യേശു ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശന ശോഭിക്കാതിരുപ്പാൻ മനുഷ്യരുടെ മനസ്സുകളെ കുരുടാക്കി അവരെ അവിശ്വാസികളാക്കി നിർത്തിയിരിക്കുന്ന ആ മണ്ഡലം. ഇന്ന് ബൈബിൾ കോളേജിന്റെ സിലബസിൽ പോലെ യേശു പ്രസംഗിച്ച ദൈവരാജ്യമെന്ന സുവിശേഷം ഇല്ല. യേശു പറഞ്ഞു ആദ്യം ഈ ചിന്തയാണ് നിങ്ങളുടെ അകത്തുകൊണ്ട് സെറ്റ് ചെയ്യേണ്ടത്. ആ മിക്സിയിലെ ബ്ലേഡുകൾ മാറ്റുന്നത് പോലെ നിങ്ങൾക്ക് പൊടിക്കണമെങ്കിൽ പൊടിക്കുന്ന ബ്ലേഡ് വേണം ഇടാൻ. അവിടെ മുറിക്കുന്നത് ഇട്ടിട്ട് കാര്യമില്ല. ഹല്ലേലൂയ. ഇതേപോലെ നമുക്കൊരു ദൈവപുത്രനായി മാറണമെങ്കിൽ യേശു തന്ന ബ്ലേഡ് എടുക്കണം, യേശു തന്ന ദർശനം വയ്ക്കണം. മുമ്പേ എല്ലാം കഴിഞ്ഞിട്ടല്ല, മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കണം. നമുക്കൊന്ന് ബ്ലേഡ് മാറ്റണ്ടേ മക്കളെ? ബ്ലേഡ് മാറ്റണ്ടേ? ഇതുവരെ എത്ര ഇട്ടിട്ടും ഇതാ ഇതെന്താ ഇങ്ങനെ മുറിഞ്ഞു മുറിഞ്ഞു മാത്രം വരുന്നേ? ഇതെന്താ അരയാത്തേ? ഇതെന്താ അരയാത്തേ? ബ്ലേഡിന്റെ മൂർച്ച പോയ, ബ്ലേഡിന്റെ മൂർച്ച പോയതല്ല, ബ്ലേഡ് മാറ്റിയാ, ബ്ലേഡ് മാറ്റിയാ. ഹല്ലേലൂയ. ലോകം തന്ന ബ്ലേഡ്, മതം തന്ന ബ്ലേഡ് ഉപരിയില്ല, ക്രിസ്തു തന്ന ബ്ലേഡ് അവിടെ ഉപയോഗിക്ക. മുമ്പേ മുമ്പേ നിന്റെ ചിന്തയുടെ സെറ്റപ്പ് മാറ്റി ദൈവരാജ്യം അന്വേഷിച്ച്. ഇനി നീ ജീവിക്കണ്ട, ഇനി ദൈവം നിന്റെ കൂടെ ജീവിക്കട്ടെ. അതിനായി ക്രിസ്തു നിന്റെ കൂടെ ജീവിക്കുവാൻ ഒരു തീരുമാനമുണ്ട്. ഇതാണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, എനിക്ക് ഇനി ഞാനല്ല ജീവിക്കുന്നേ, ഇനി ക്രിസ്തു അതിൻ്റെ കൂടെ ജീവിക്കുന്നേ. ക്രിസ്തു ജീവിക്കുമ്പോൾ അതിലൂടെയാണ് ദൈവം ജീവിക്കുന്നത്. ഹല്ലേലൂയ. അതിലൂടെയാണ് ദൈവം ജീവിക്കുന്നത്, ക്രിസ്തുവിന്റെ തലയോ ദൈവം. ഹല്ലേലൂയ. ഇതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഞാൻ പറയുന്ന വചനങ്ങൾ നിങ്ങൾ അനുസരിച്ച ഞാനും എന്റെ പിതാവും ഞങ്ങൾ നിന്റെ അടുക്കൽ വന്ന് താമസിക്കും, നിന്റെ ഉള്ളിൽ വന്ന് താമസിക്കും. ഏതൊരു മനുഷ്യപുത്രനാണ് തന്റെ അപ്പൻ, ജഡത്തിലെ അപ്പൻ മനുഷ്യപുത്രന്റെ ഉള്ളിൽ താമസിക്കുന്നത്? ദൈവപുത്രന്മാരുടെ ഉള്ളിൽ ദൈവം താമസിക്കും. ദൈവം താമസിച്ച് നമ്മിലൂടെ നടക്കും, നമ്മിലൂടെ വെളിപ്പെടും. സൃഷ്ടി മുഴുവൻ ഇതിനായി കാത്തിരിക്കുക. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനായി വീറ്റുന്നതോടെ കാത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ കണ്ണിലാണ് ദൈവം കാത്തു, ദൈവപുത്രന്മാരെ വെളിപ്പാട്. ക്രിസ്തു അതിനുവേണ്ടി പ്രവർത്തിച്ചു, അവന്റെ പ്രാണത അകൃത്യാഗമായി തീർന്നു. അവൻ സന്തതിയെ, ദൈവപുത്രനെ, ദൈവപുത്രന്മാരെ കാത്തു. സർവസൃഷ്ടികൾ ഈറ്റുന്നതോടെ കാത്തിരിക്കുന്നു ദൈവപുത്രന്മാരുടെ വെളിപ്പാട്. ദൈവദിനം പറയുന്നു ജയിക്കുന്നവർ ഇത് അവകാശം, ജയിക്കുന്നവൻ ദൈവത്തിന്റെ മകൻ. തിയോസുകളാകാൻ നമ്മൾ വിളിച്ചിരിക്കുന്നു. ആര്? ഓണോസ് അലിത്തിനോസ് തിയോസ്, ഏക സത്യ ദൈവമായ പിതാവ്. തിയോസുകളാകുവാൻ നമ്മൾ വിളിച്ചിരിക്കുന്നു. അതിനു വേണ്ടി തിയോസായ ക്രിസ്തുവാകുന്ന സീഡ് നമുക്ക് നൽകി, ക്രിസ്തുവാകുന്ന സീഡ് നമുക്ക് നൽകി. ഈ വചനം ഇതുവരെ കേൾക്കാത്ത വ്യക്തികൾക്ക് ഒരു ആഴമാണ്. എന്നാൽ ഇത് വീണ്ടും വീണ്ടും കേൾക്കുവാൻ ദൈവത്തിന്റെ ആത്മാവിനെ ഓർപ്പിക്കുന്നു. ഇതങ്ങനെ തന്നെ ഓയുന്നു. വചനത്തിലൂടെ മുട്ടുകളെ മടക്കി നിങ്ങൾ പ്രാർത്ഥിക്കും, മറ്റുള്ളവരോട് ചോദിക്കാതിരിക്കുക. ദൈവത്തിന്റെ വചനം തുറക്കുക, മുട്ടുമെന്ന് ദൈവത്തോട് ചോദിക്കുക. ദൈവമേ, ഈ വചനത്തിലെ സത്യം എനിക്ക് മനസ്സിലാക്കി തരും. അങ്ങേക്ക് നിവാസമാകേണ്ടതിന് അങ്ങേന്റെ അകത്ത് ആലയം പണി നടത്തും. ഇത് ഏദാസിനോട് ഞങ്ങൾ കേട്ടു. ഒരു മനുഷ്യന്റെ ഉള്ളിലും അവന്റെ അപ്പൻ കയറി ഇരുന്ന് പ്രവർത്തിക്കുന്നില്ല. പക്ഷെ ദേവപുത്രന്മാരുടെ ഉള്ളിൽ ദൈവം വസിച്ച് അവരുടെ കൂടെ പ്രവർത്തിക്കും. അപ്പൊ ഞാൻ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട് യേശു ഇങ്ങനെ പറയുന്നത്, എന്റെ പിതാവ് എന്റെ ഉള്ളിൽ വസിച്ച് എന്നിലൂടെ പ്രവർത്തിക്കണം, എന്നെ കാണുന്നവൻ പിതാവിനെ കാണും. അതേ മകനെ, അതേ അവസ്ഥയിലേക്ക് നീയും മാറുക. ദൈവം നിന്റെ ഉള്ളിൽ തനിക്ക് വേണ്ടി ആലയം പണിയുകയാണ്. പക്ഷെ ആലയം പണി നമ്മുടെ ഉള്ളിൽ നടക്കാത്തതിന്റെ കാരണം നമ്മൾ കേൾക്കാത്തത് കൊണ്ടല്ല, ബൈബിൾ എഴുതാത്തത് കൊണ്ടല്ല, അത് വായിക്കാത്തത് കൊണ്ടല്ല, നമ്മുടെ ഉള്ളിലെ ചിന്ത, നമ്മളിട്ടിരിക്കുന്ന ബ്ലേഡ്, നമ്മുടെ ദർശനം യേശു പറഞ്ഞ ദർശനം അല്ലാത്തത് കൊണ്ടാണ്. എന്നാൽ ഇന്ന് ആ പഴയ ബ്ലേഡൊക്കെ മാറ്റി പുതിയ ബ്ലേഡ് ആ മിക്സറിൽ ഇടുന്നത് പോലെ ലോകത്തുനിന്ന് എല്ലാ ദർശനങ്ങളും എടുത്ത് കള, ബൈബിളും കക്ഷത്തിൽ വെച്ചൊരു പാട്ട് കുറച്ച് പാട്ട് പാടി നടന്നാൽ, രാവിലെ ഒരധ്യായം ബൈബിൾ വായിച്ച ഞാൻ ദൈവരാജ്യം അന്വേഷിക്കുന്നു എന്നുള്ള ചിന്തയൊക്കെ എടുത്ത് മാറ്റേ. മിസ്റ്റർ പോലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ, ഇനി ഞാനല്ല, ഇനി ഞാനല്ല, ക്രിസ്തു എന്നോട് ജീവിപ്പാൻ ഞാൻ എന്റെ ജീവിതത മാറ്റിവെക്കും. മുമ്പേ യേശു പറഞ്ഞതുപോലെ ദൈവരാജ്യം അന്വേഷിക്കും. ഇനി എന്റെ രാജ്യമല്ല, എന്റെ സ്വന്തം രാജ്യമല്ല, ദൈവത്തിന്റെ രാജ്യം. ബ്ലേഡ് മാറ്, ബ്ലേഡ് മാറ്. ഇനി എനിക്ക് എന്റെ ഇഷ്ടത്തിന് ജീവിക്കണ്ട, എന്റെ ആഗ്രഹത്തിന് ജീവിക്കണ്ട, എന്റെ ദൈവത്തിലൂടെ ജീവിച്ച ദൈവത്തിന്റെ ഇഷ്ടം എന്നോട് നിവർത്തിക്കപ്പെട്ട മതി. എന്റെ ഡ്രീമുകളെല്ലാം ഇതാ യാഗപീഠത്തിൽ ഞാൻ യാഗമാണ്. ബ്ലേഡ് മാറ്, ദർശനം മാറ്. കർത്താവ് ദർശനം എടുത്താകത്ത് വയ്ക്ക. മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കുക. മനുഷ്യപുത്രന്മാരെ ദൈവപുത്രന്മാരാക്കി മാറ്റുന്ന, മനുഷ്യപുത്രന്മാരെ തിയോസുകളാക്കി മാറ്റുന്ന ആ ദൈവത്തിന്റെ സുവിശേഷത്തിന്റെ ദർശനം എടുത്തിട് മനുഷ്യപുത്രനായി എന്നെ വേറൊരു മാറ്റി ചേർക്കാനല്ല കർത്താവ് വന്നത്, സങ്കടം ഉണ്ടാക്കാനല്ല കർത്താവ് വന്നത്, ആദമിൽ മരിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ മരണമില്ലാത്ത ദൈവപുത്രനാക്കി മാറ്റാൻ അത്രേ എന്റെ കർത്താവിനെ പിതാവായിച്ചത്. ഹോളി ഗോഡ്, ഹോളി ഗോഡ്. അവനവൻ അവനവനത്തിന് ദൈവകരങ്ങൾ സമർപ്പിച്ചാട്ടെ. ദൈവവുമായിട്ട് നിങ്ങൾ സംസാരിച്ചാട്ടെ. നിങ്ങൾ എന്താണ് കേട്ടത് ദൈവത്തെ അറിയിച്ചാട്ടെ. നിങ്ങൾ എന്താണ് കേട്ടത് ദൈവത്തെ അറിയിച്ചാട്ടെ. നിങ്ങൾ ദൈവമായിട്ട് ബന്ധം ദൈവത്തോട് അറിയിച്ചാണ്, നിങ്ങളുടെ അകത്ത് നടന്ന തീരുമാനം ദൈവത്തോട് അറിയിച്ചാണ്. എന്റെ ഉള്ളം നന്ദി കൊണ്ട് ദൈവത്തോട് നിറയുക. ഇത്ര വലിയ സ്നേഹം, ഇത്ര വലിയ സ്നേഹം നമുക്ക് നൽകിയ ദൈവത്തിനാണ്. ഓരോരുത്തരും ദൈവകരങ്ങൾ സമർപ്പിച്ചു, നിങ്ങളുടെ ചിന്ത ദൈവത്തോട് അറിയിച്ചു. അനേക പൂക്കൾ വിരിയുകയാ ഫലത്തിനായി, അനേക പൂക്കൾ വിരിയുകയാ. This is the year of gear up and the years of gear up. ഓരി മകാതു നോറി കാല കണ്ട കാല, ദുഷ്ടന്റെ പദ്ധതികളൊക്കെ തകർന്നടിച്ച് താഴെ വീഴുകയാ. ദൈവത്തിന്റെ ആത്മാവ് മനുഷ്യന്റെ ഹൃദയങ്ങളിൽ ദൈവരാജ്യം പണിയുകയാ, ദൈവത്തിന് വാസസ്ഥലം പണിതുകൊണ്ടിരിക്കുകയാ. Thank you, Holy God. Thank you. Oh, Lord, I love you. ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിക്കുക, ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിക്കുക. Hallelujah. Thank you, Holy God. Thank you, thank you, thank you. അതിരുകളില്ലാതെ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിക്കുക ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ. അവരുടെ ഹൃദയങ്ങളിൽ ചില പണികൾ നടക്കുക, ചിലതൊക്കെ ദൈവത്തിന്റെ ആത്മാവ് ഇടിച്ചു കളഞ്ഞു. കൃപ, കൃപ എന്ന ആർപ്പ് വിളിയോടെ Hallelujah. ആണിക്കല്ല് കയറ്റുവാൻ നമ്മൾ ആവശ്യപ്പെട്ടു. ദൈവത്തിന്റെ ആത്മാവ് അതിനോട് ചേർന്ന് ഇതാ പല യെരിഹോ മതിലുകളെ ഇടിച്ച് തേടിടുകയാ. Thank you, Father. Thank you. Hallelujah. ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്നു. Go ahead, മക്കളെ, go ahead. പിതാവിന്റെ ചിന്ത നമ്മൾ അറിയിക്കുക. Go ahead. മുൻപോട്ട്, മുൻപോട്ട്, മുൻപോട്ട്. Thank you, Father. Thank you. Thank you. മക്കളുടെ ജീവിതത്തിൽ ചെയ്യുന്ന പദ്ധതികൾക്കായി നന്ദി. സ്വർഗീയ പിതാവേ, വിളിക്കുമ്പോഴേ തിരിച്ചു കേൾക്കുന്ന വിളി അമ്മത്തെ ദൈവം നമ്മളോടുകൂടെ താമസിക്കും. അപ്പ മക്കളെല്ലാം കട കരങ്ങളിൽ അത് തന്ന വചനത്തിനായി നന്ദി. ദുഷ്ടൻ ഒരുവന്റെ ഉള്ളിൽ നീ വചനം എടുത്ത് കളയാതെ ഒരുവന്റെ ഉള്ളിൽ നീ വചനം എടുത്ത് കളയാമകീരം ഭക്തക ദിനതീര കന്തലി നൂറുപേന് തന്നെ വിളവ് കൊടുക്കുവാൻ എനിക്ക് കഴിയില്ല, ഈ ജനത്തിനും കഴിയില്ല, പക്ഷെ കഴിയുന്ന അങ്ങിലേക്ക് എന്റെ കൈകൾ ഉയർത്തി അങ്ങ് സഹായിക്കണേ. അങ്ങ് തന്ന വചനം ഒന്നുപോലും നഷ്ടപ്പെട്ട എല്ലാ ഫലമായി തീരട്ടെ. മക്കളെല്ലാം ദൈവപുത്രന്മാരെ അതിനായി അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നത് അനുഗ്രഹമായിരിക്കട്ടെ. സ്വർഗീയ പിതാവെ, നിങ്ങളുടെ സകല ഭൗതിക ആവശ്യങ്ങളുടെ മേലും അങ്ങയുടെ കരം നീട്ട. രോഗികളായിരിക്കുന്നവരുടെ സൗഖ്യമാണ്, ആശുപത്രി കെട്ടലിലായിരിക്കുന്ന പലരും ഉണ്ടല്ലോ, പ്രത്യേകിച്ച് അങ്ങയുടെ വയൽപ്രദേശം അധ്വാനിക്കുന്ന കുഞ്ഞുങ്ങൾ, അവരെല്ലാം സൗഖ്യമാക്കണേ. അങ്ങയുടെ സമാധാനികളുടെ മേൽ കൽപ്പിക്കുക. സകല മേഖലയിൽ ഒരു അനുഗ്രഹമായി തീരട്ടെ. ഇപ്പോഴും തുടർന്നും അങ്ങയുടെ സന്ദേശം ശ്രവിക്കുന്ന ഏവൻ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ. താങ്ക് യു ഡാഡി. ഞങ്ങളുടെ ഉള്ളിൽ നടത്തുന്ന പണിക്കായി നന്ദി. എല്ലാ മഹത്വവും യഹോവേ യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ. പ്രിയരെ, സ്വർഗീയ പിതാവിന്റെ ഈ സന്ദേശം, ഈ ചിന്തകൾ കർത്താവ് യേശു പറഞ്ഞു. തുടർന്ന് ഇന്നും നമ്മൾ ദൈവത്തിന്റെ ആത്മാവിലൂടെ കർത്താവിൽ നിന്ന് കേൾക്കുന്നത് ഇതാ. മറ്റുള്ളവരെ അറിയിക്കാനുള്ള ഒരു ഡ്യൂട്ടി നമുക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇത് ഷെയർ ചെയ്യണമേ എന്ന് ഓർപ്പിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഒരു പ്രതിഫലമായി മാറുവാനായിട്ട് ഇടിയാകും. നിങ്ങളെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.